क्या तो मिलता है तो मुंडा नाम रुचि कोंडा इरची तिरचरी इन्नद बोले दूसरों बुद्धि व्याजमा का तिरचरी इन्नु पुरीला बुद्धि दुखों में देखेनु अनुभव संपन्न नजने पागरं बैठूं स्त्री ये तो पुरुष ने इन स्वीकृति कीम इन्नाल पुरुष ने चला स्त्री गले इम अनुरूप गलाई परिगणित नहीं ला तो युद्ध संबंध जिम पुरुष ने संस्नाकुनु മറ്റെല്ലാ ആഗ്രഹങ്ങൾക്കും ഉപരിയാണത് അവളുടെ ഭാഷണം വിനയവും സൗമ്യതയും നിറഞ്ഞതാണെങ്കിൽ അവളുടെ ഭർത്താവ് മറ്റുള്ളവരെക്കാൾ ഭാഗ്യവാനാണ്. ഭാര്യയാണ് പുരുഷന്റെ ഏറ്റവും വലിയ സമ്പത്ത്. അവന്റെ തുണയും താങ്ങും അവൾ തന്നെ. വേദിയില്ലാത്ത വസ്തു കൊള്ള ചെയ്യപ്പെടും. ഭാര്യയില്ലാത്തവെന്നൊരു ഉൾപ്പെട്ടുകൊണ്ട് ആലോചന നടക്കും. നഗരം തോറും ചുറ്റി നടക്കുന്ന കൊള്ളക്കാരനെ ആര് വിശ്വസിക്കും? അതുപോലെ വീടില്ലാതെ അറിഞ്ഞടക്കുകയും എത്തും നടത്താന്തി ഉറങ്ങുകയും ചെയ്യുന്നവനെ ആര് വിശ്വസിക്കും? ഞാനും നിന്റെ സ്നേഹിതനാണെന്ന് എല്ലാവരും പറയും. എന്നാൽ ചിലർ നാമമാത്ര സുഹൃത്തുക്കളാണ്. സ്നേഹിതൻ ശത്രുവായി മാറുന്നത് മരണതുല്യമായ ദുഃഖമല്ലേ? ദുഷിച്ച ഭാവനയെ ലോകത്തെ വഞ്ചന കൊണ്ട് നിറയ്ക്കാൻ നിയന്തിനുണ്ടായി. ചില സ്നേഹിതന്മാർ കൂട്ടുകാരുടെ സന്തോഷത്തിൽ ആനന്ദിക്കുന്നു. എന്നാൽ ആപത്ത് വരുമ്പോൾ അവനെതിരായി തിരിയും. ചിലർ സ്നേഹിതരായി സഹായിക്കുന്നത് ഉദരപൂരണത്തിന് വേണ്ടിയാണ്. എങ്കിലും യുദ്ധം വരുമ്പോൾ അവർ അവന് വേണ്ടി പരിചയമായി നിൽക്കും. സ്നേഹിതനെ മറക്കരുത്. എന്റെ ഐശ്വര്യകാലത്ത് അവനെ അവഗണിക്കരുത്. എല്ലാ ഉപദേശകരും മാർഗനിർദ്ദേശം നൽകുന്നു. എന്നാൽ ചിലരുടെ ഉപദേശം സ്വാർത്ഥപരമാണ്. ഉപദേശകനെ സൂക്ഷിച്ചുകൊണ്ട് ആദ്യം അവന്റെ ലക്ഷ്യം ഗ്രഹിക്കണം. അവൻ നിന്നെ ചതിച്ചെന്ന് വരാം. സ്വാർത്ഥലാഭമായിരിക്കാം അവന്റെ ഉന്നം. നിന്റെ മാർഗം സുരക്ഷിതമാണെന്ന് പറഞ്ഞിട്ട് നിനക്ക് എന്ത് സംഭവിക്കുമെന്ന് കാണാൻ അവൻ മാറി നിൽക്കും. നിന്നെ സംശയിക്കുന്നവരോട് ഉപദേശം ചോദിക്കരുത്. അസൂയാൽവിനോട് നിന്റെ ലക്ഷ്യം വെളിപ്പെടുത്തരുത്. സ്ത്രീയോട് അവളുടെ പ്രതിദിനെ പറ്റിയോ തീരുവിനോട് യുദ്ധത്തെ പറ്റിയോ വ്യാപാരിയോട് വിലയെ പറ്റിയോ വാങ്ങുന്നവനോട് വിൽപ്പനയെ പറ്റിയോ വിദ്വേഷിയോട് നന്ദിയെ പറ്റിയോ ക്രൂരനോട് കരുണയെ പറ്റിയോ അലസനോട് അധ്വാനത്തെ പറ്റിയോ ഒരു വർഷത്തേക്ക് കൂലി കൊടുക്കുന്നവനോട് ജോലി പൂർത്തിയാക്കുന്നതിനെ പറ്റിയോ മടിയനായ ദാസനോട് വലിയ ഉദ്യമത്തെ പറ്റിയോ ആലോചന നടത്തരുത്. ഇത്തരക്കാരോട് ഉപദേശം തേടരുത്. ദൈവഭക്തനും കൽപ്പനകൾ പാലിക്കുന്നവനെന്ന് ഉറപ്പുള്ളവനും നിന്റെ സ്വഭാവത്തിനിണങ്ങുന്നവനും നിന്റെ പരാജയത്തിൽ സഹവർത്തിക്കുന്നവനുമായ ഒരുവനോട് എപ്പോഴും ഒട്ടി നിൽക്കുക. നിന്റെ ഹൃദയത്തിന്റെ ഉപദേശം സ്വീകരിക്കുക. അതിനേക്കാൾ വിശ്വാസ്യമായി എന്തുണ്ട്? ഗോപുരത്തിന് മുകളിലിരുന്ന് നിരീക്ഷിക്കുന്ന ഏഴുപേരേക്കാൾ സ്വന്തം ഹൃദയമാണ് കൂടുതൽ വിവരങ്ങൾ നൽകുന്നത്. എല്ലാറ്റിലും ഉപരി സത്യമാർഗത്തിൽ നിന്നെ നയിക്കുന്നതിന് അത്യുന്നതിനോട് പ്രാർത്ഥിക്കുക. ചിന്തയാണ് എല്ലാ പ്രവർത്തനത്തെയും ആരംഭം. എല്ലാ ഉദ്യമവും ആലോചനയുടെ തുടർച്ചയാണ്. ചിന്ത ഹൃദയത്തിൽ വേരൂന്നിയിരിക്കുന്നു. അതിന് നാല് ശാഖകളുണ്ട്: നന്മയും തിന്മയും ജീവനും മരണവും. നാവാണ് ഇവയുടെ നിയന്താവ്. മറ്റുള്ളവരെ ഉപദേശിക്കുന്ന സമർത്ഥന്മാരുണ്ട്. സ്വന്തം കാര്യത്തിലുള്ളവർ ബുദ്ധിശൂന്യരായി പെരുമാറുന്നു. വാചാലതയുള്ളവരും ശത്രുക്കളെ സമ്പാദിക്കാം. പട്ടിണിയാണ് അവന്റെ അനുഭവം. ഒന്നിലും ജ്ഞാനമില്ലാത്തത് കൊണ്ട് പ്രസ്താവ് അവനെ അനുഗ്രഹിച്ചില്ല. തൻകാര്യത്തിൽ ജ്ഞാനിയായവന്റെ ജ്ഞാനം അവന്റെ വാക്കുകളിൽ ഒതുങ്ങും. ജ്ഞാനി സ്വന്തം ജനത്തെ ഉപദേശിക്കും. അവന്റെ വിവേകത്തിന്റെ ഫലം വിശ്വസനീയമാണ്. ജ്ഞാനിയുടെ മേൽ സ്തുതി കുന്നുകൂടും. കാണുന്നവരെല്ലാം അവനെ ഭാഗ്യവാൻ എന്ന് വിളിക്കും. മനുഷ്യന്റെ ദിനങ്ങൾ പരിമിതമാണ്. ഇസ്രായേലിന്റെ ദിനങ്ങൾ സംഖ്യാതീതവും. ജ്ഞാനി സ്വജനമധ്യേ ആദരം നേടും. അവന്റെ നാമം അനശ്വരമാകും. മകനെ, ജീവിച്ചിരിക്കുമ്പോൾ ആത്മശോധന നടത്തുക. ഹാനികരമായി ചെയ്യരുത്. എല്ലാവർക്കും എല്ലാം നന്നല്ല. എല്ലാവരും എല്ലാം ആസ്വദിക്കുന്നുമില്ല. ആഡംബരത്തിൽ അതിരുകമിഞ്ഞ് അഭിനിവേശമരുത്. ഭക്ഷണത്തിൽ ആർത്തി കാണിക്കരുത്. അമിതാഹാരം രോഗത്തിന് കാരണമാകുന്നു. അമിത ഭോജനം ദഹനക്ഷയം ഉണ്ടാക്കുന്നു. അമിത ഭോജനം അനേകരുടെ മരണത്തിന് ഇടയാക്കിയിട്ടുണ്ട്. അത് നിയന്ത്രിക്കുന്നവന് ദീർഘായുസ്സുണ്ടാകും. വൈദ്യനെ ബഹുമാനിക്കുക, നിനക്ക് അവനെ ആവശ്യമുണ്ട്. കർത്താവാണ് അവനെ നിയോഗിച്ചത്. വൈദ്യന്റെ ജ്ഞാനം മറ്റുള്ളതിൽ നിന്ന് വരുന്നു. രാജാവ് അവനെ സമ്മാനിക്കുന്നു. വൈദ്യന്റെ വൈഭവം അവനെ ഉന്നതരാക്കുന്നു. മഹാന്മാർ അവനെ പ്രശംസിക്കുന്നു. കർത്താവ് ഭൂമിയിൽ നിന്ന് ആവശ്യങ്ങൾ സൃഷ്ടിച്ചു. ബുദ്ധിയുള്ളവൻ അവയെ അവഗണിക്കുന്നില്ല. അവിടുന്ന് വെള്ളത്തെ തടിക്കഷ്ണം കൊണ്ട് മധുരീകരിച്ച് തന്റെ ശക്തി വെളിപ്പെടുത്തിയില്ലേ? മനുഷ്യന്റെ അത്ഭുതകൃത്യങ്ങളിൽ മോഹത്തപ്പെടേണ്ടതിന് അവിടുന്ന് മനുഷ്യർക്ക് സൃഷ്ടികൾ നൽകി. അത് മുഖേന അവൻ വേദനയാകുകയും രോഗം സുഖമാക്കുകയും ചെയ്യുന്നു. ഔഷധ നിർമ്മാതാവ് അത് ഉപയോഗിച്ച് മിശ്രിതമുണ്ടാക്കുന്നു. അവിടുത്തെ പ്രവർത്തികൾക്ക് അന്തമില്ല. ഭൂമുഖത്ത് അവിടുന്ന് ആരോഗ്യം വ്യാപിപ്പിക്കുന്നു. മകനെ രോഗം വരുമ്പോൾ ഉദാസീനനാകാതെ കർത്താവിനോട് പ്രാർത്ഥിക്കുക. അവിടുന്ന് നിന്നെ സുഖപ്പെടുത്തും. നീ തെറ്റുകൾ തിരുത്തി നേരായ മാർഗത്തിലേക്ക് തിരികുകയും ഹൃദയത്തിൽ നിന്ന് പാപം കഴുകിക്കളയുകയും ചെയ്യുക. സുരഭിലവിയും സ്മരണാംശമായ നേർത്തമാവും സമർപ്പിക്കുക. കാഴ്ചവസ്തുക്കളിൽ കഴിവിനൊത്ത് എണ്ണ പകരുക. വൈദ്യന് അർഹമായ സ്ഥാനം നൽകുക. കർത്താവാണ് അവനെ നിയോഗിച്ചത്. അവനെ ഉപേക്ഷിക്കരുത്. അവനെ കൊണ്ട് നിനക്ക് ആവശ്യമുണ്ട്. വിജയം വൈദ്യന്റെ കൈകളിൽ സ്ഥിതി ചെയ്യുന്ന അവസരമുണ്ട്. രോഗം നിർണയിച്ച് സുഖപ്പെടുത്തി ജീവൻ രക്ഷിക്കാൻ അവിടുത്തെ അനുഗ്രഹത്തിന് വേണ്ടി അവനും കർത്താവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ക്രിസ്താവിന് മുമ്പിൽ പാപം ചെയ്യുന്നവന് വൈദ്യസഹായം തേടേണ്ടി വരും. മകനെ മരിച്ചവനെ ഓർത്തുക ചെയ്യുക. കഠിന വേദന കൊണ്ടെന്ന പോലെ വിലപിക്കുക. അവന്റെ മൃതദേഹം സമൃദ്ധമായി സംസ്കരിക്കുക. അതിൽ ഉദാസീനത കാണിക്കരുത്. നിന്റെ കരച്ചിൽ വേദനാപൂർണവും വിലാപം തീക്ഷ്ണതയുള്ളതുമായിരിക്കട്ടെ. ആരും ആക്ഷേപിക്കാതിരിക്കാൻ അവന്റെ യോഗ്യതക്കനുസൃതം ഒന്നോ രണ്ടോ ദിവസം ദുഃഖം ആചരിക്കുക. പിന്നെ ആശ്വസിക്കുക. ദുഃഖം മരണത്തിൽ കലാശിക്കുന്നു. ഹൃദയവേദന ശക്തിപ്പെടുത്തുന്നു. വിനാശത്തിൽ ദുഃഖം ശമിക്കുകയില്ല. ദരിദ്രന്റെ ജീവിതം ഹൃദയഭാരം നിറഞ്ഞതാണ്. നിന്റെ ഹൃദയം ദുഃഖത്തിന് അധീനമാകരുത്. ജീവിതാന്തം ഓർത്തതിനെ അകറ്റിക്കളയുക. തിരിച്ചു വരും അസാധ്യമെന്ന് ഓർക്കുക. മരിച്ചവർക്ക് നീ ഒരു നന്മയും ചെയ്യുന്നില്ല. നിന്നെ തന്നെ ഉപദ്രവിക്കുകയാണ്. എന്റെ അവസാനം മനസ്മരിക്കുക. നിന്റേതും അപ്രകാരം തന്നെ. ഇന്നലെ ഞാൻ, ഇന്ന് നീ. മരിച്ചവൻ വിശ്രമിക്കുമ്പോൾ അവനെ കുറിച്ചുള്ള സ്മരണയും അവസാനിക്കട്ടെ. അവന്റെ ആത്മാവ് വേർപെട്ട് കഴിയുമ്പോൾ ആശ്വസിക്കുക. പണ്ഡിതന്റെ വിജ്ഞാനം വിശ്രമത്തെ ആശ്രയിച്ചിരിക്കുന്നു. വ്യഗ്രതകൾ ഒഴിഞ്ഞാലേ ജ്ഞാനം ലഭിച്ചു. കലപ്പ പിടിക്കുകയും ചാട്ടയിൽ അഭിമാനിക്കുകയും ചെയ്യുന്നവൻ കാളകളെ തെളിക്കുകയും നോക്കുകയും അവയെപ്പറ്റി സംസാരിക്കുകയും ചെയ്യുന്നവൻ എങ്ങനെ വിജ്ഞനാകും? അവൻ ഉഴവജാലുകളെ പറ്റി ചിന്തിക്കുകയും പശുക്കുട്ടികൾക്കുള്ള തീറ്റയുടെ കാര്യത്തിൽ ശ്രദ്ധിക്കുകയും ചെയ്യുന്നു. രാവും പകലും അധ്വാനിച്ച് മുദ്ര കുത്തുന്ന കൊത്തുപണിക്കാരും കരവേലി വിദഗ്ധരും ഇങ്ങനെ തന്നെ. പുതിയ രൂപങ്ങൾ നിർമ്മിക്കുന്നതിലും ചൈതന്യമുള്ള ചിത്രങ്ങൾ രചിക്കുന്നതിലും പണിക്കുറ തീർക്കുന്നതിലും അവർ മനസ്സ് ഇരുത്തുന്നു. മുലയൂതുന്ന ഇരുമ്പ് പണിക്കാരനും അങ്ങനെ തന്നെ. അഗ്നിയിൽ തട്ടി വരുന്ന കാറ്റ് അവന്റെ മാംസം ഉരുക്കി കളയുന്നു. മുലയിലെ ചൂടെ അവൻ ഇല്ലാതാവുകയാണ്. കൂടമടിക്കുന്ന ശബ്ദമാണ് അവന്റെ കാതുകളിൽ. അവന്റെ കണ്ണുകൾ പണിത്തരങ്ങളുടെ രൂപങ്ങിയിൽ പതിയുന്നു. അവ പണിക്കുറത്ത് തലഞ്ചരിക്കാൻ അവൻ ദത്തശ്രദ്ധനാണ്. കാലുകൊണ്ട് ചക്രം തിരിച്ച് ജോലി ചെയ്യുന്ന കുശവനും അങ്ങനെ തന്നെ. അവൻ സർവതാ സുനിർവഹണത്തിൽ മുഴുകിയിരിക്കുന്നു. എണ്ണം നോക്കിയാണ് അവന്റെ പ്രയത്നം നിർണയിക്കുന്നത്. അവൻ കൈകൊണ്ട് കളിക്കൊണ്ടിന് രൂപം കൊടുക്കുന്നു. കാലുകൊണ്ട് കുറച്ച് പാകമാകമാണ് മിരിക്കുന്നതിൽ അവൻ ശ്രദ്ധ പതിക്കുന്നു. തീറ്റുള വൃത്തിയാക്കുന്നതിലും അവൻ ശ്രദ്ധിക്കുന്നു. ഇവരെല്ലാം കരവിരുതിനെ ആശ്രയിച്ചിരിക്കുന്നു. സംവത്സരം താമ്പാങ്ങളുടെ തൊഴിൽ സംവത്സരമാണ്. അവരെ കൂടാതെ നഗരം പണിയാനാവില്ല. ആളുകൾക്ക് അവിടെ എങ്കിലും പൗരസമിതികളിലേക്ക് അവർ വിളിച്ചപ്പെടുന്നില്ല. പൊതുസഭയിൽ അവർക്ക് പ്രാമുഖ്യമില്ല. വിധിപ്രസ്താവം അവർ ഗ്രഹിക്കുന്നില്ല. അനുശാസനമോ വിധിപ്രസ്താവമോ വ്യാഖ്യാനിക്കാതിരിക്കാൻ അവർക്ക് സാധിക്കുകയില്ല. ആപ്തവാക്യങ്ങൾ അവർ പ്രയോഗിക്കുന്നില്ല. എന്നാൽ ലോകത്തിന്റെ ഘടന അവർ നിലനിർത്തുന്നു. തങ്ങളുടെ തൊഴിലിനെ കുറിച്ചാണ് അവരുടെ പ്രാർത്ഥന. അത്യുന്നതന്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താല്പര്യമുള്ളവൻ എല്ലാ പൗരാണിക ജ്ഞാനവും ആരാഞ്ഞറിയുകയും പ്രവചനങ്ങളിൽ ഔത്സുക്യം പ്രദർശിപ്പിക്കുകയും ചെയ്യും. അവൻ വിശ്വദൃഢ വാക്കു വിലമതിക്കുകയും ഉപമകളുടെ പൊരുൾ സൂക്ഷ്മമായി അനുഗ്രഹിക്കുകയും ചെയ്യും. അവൻ നാപ്തവാക്യങ്ങളുടെ അന്തരാർത്ഥം തേടുകയും ഉപമകളുടെ നിഗൂഢതകളെ സ്വായത്തമാക്കുകയും ചെയ്യുന്നു. അവൻ മഹാന്മാരെ സ്നേഹിക്കുന്നു. ഭരണാധിപന്മാരുടെ മുമ്പിലും അവന് പ്രവേശനമുണ്ട്. വിദേശ രാജ്യങ്ങളിൽ അവൻ സഞ്ചരിക്കും. മനുഷ്യരുടെ നന്മ തിന്മകൾ അവൻ വേർതിരിച്ചറിയുന്നു. സൃഷ്ടാവായ കർത്താവിനെ അന്വേഷിക്കാൻ അവൻ അതിരാവിലെ താല്പര്യപൂർവ്വം നേൽക്കുന്നു. അവൻ അത്യുന്നതിന് മുമ്പിൽ പ്രാർത്ഥനകൾ അർപ്പിക്കുന്നു. അവൻ പാപമോചനത്തിനായി യാചിക്കുന്നു. സർവശക്തനായ കർത്താവ് കനിഞ്ഞാൽ ജ്ഞാനത്തിന്റെ ചൈതന്യം അവനിൽ നിറയും. വിജ്ഞാന വജസ്സുകൾ പൊഴിച്ച പ്രാർത്ഥനാപൂർവം അവൻ കർത്താവിന് നന്ദി പറയും. അവന്റെ ചിന്തയും അറിവും നേരായ മാർഗത്തിലേക്ക് തിരിയും. അവിടുത്തെ രഹസ്യങ്ങളെ കുറിച്ച് ധ്യാനിക്കുകയും ചെയ്യും. അവൻ പ്രബോധനങ്ങളിലൂടെ അറിവ് പ്രകടമാക്കുകയും കർത്താവിന്റെ ഉടമ്പടിയുടെ നിബന്ധനകളിൽ അഭിമാനം കൊള്ളുകയും ചെയ്യും. അനേകർ അവന്റെ ജ്ഞാനത്തെ പുകഴ്ത്തും. അതൊരിക്കലും മാഞ്ഞു പോവുകയില്ല. അവന്റെ സ്മരണ അപ്രത്യക്ഷമാവുകയില്ല. അവന്റെ നാമം തലമുറകളിലൂടെ ജീവിക്കും. ജനതകൾ അവന്റെ വിജ്ഞാനം ഘോഷിക്കും. സമൂഹം അവന്റെ സ്തുതി ഉദ്ഘോഷിക്കും. ദീർഘകാലം ജീവിച്ചിരുന്നാൽ ആയിരങ്ങളുടേതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു നാമം അവൻ അവശേഷിപ്പിക്കും. അവൻ മരണമടഞ്ഞാലും അത് നിലനിൽക്കും. സുചിന്തമായ കാര്യങ്ങൾ എനിക്ക് ഇനിയും പറയാനുണ്ട്. പൂർണ്ണചന്ദ്രനെ പോലെ ഞാൻ പൂരിതനാണ്. വിശ്വസ്തന്മാരായ പുത്രന്മാരെ, എന്റെ വാക്കുകൾ അരുവിക്കരയിലെ പനിനീർച്ചെടി പോലെ മുട്ടിടുവേ. കുന്തിരുക്കം പോലെ സൗരവും സൗരഭ്യം പരത്തുകയും നെല്ലിപോലെ പോണിയുകയും ചെയ്യുവൻ. സുഗന്ധം പരത്തുകയും സ്തുതിഗീതം ആലപിക്കുകയും ചെയ്യുവൻ. കർത്താവിന്റെ എല്ലാ പ്രവൃത്തികളും നിമിത്തം അവിടുത്തെ വാഴ്ത്തുവൻ. സ്തുതികളോടും ഗാനാലാപത്തോടും വീണാമാവത്തോടും കൂടെ അവിടുത്തെ നാമത്തെ മോശപ്പെടുത്തുകയും അവിടുത്തോട് നന്ദി പറയുകയും ചെയ്യുവൻ. നിങ്ങൾ ഇങ്ങനെ പറയണം: എല്ലാം കർത്താവിന്റെ പ്രവൃത്തിയാണ്, അവയെല്ലാം അത്യുത്തമമാണ്. അവിടുന്ന് കൽപ്പിക്കുന്നതൊക്കെയും അവിടുത്തെ നാമത്തിൽ നിർവഹിക്കപ്പെടും. ഇതെന്ത്, എന്തുകൊണ്ട് എന്നിങ്ങനെ ആർക്കും ചോദിക്കാൻ സാധിക്കുകയില്ല. യഥാകാലമെല്ലാം വെളിവാകും. അവിടുന്ന് അരുളി ചെയ്തപ്പോൾ ജലം കുന്നുകൂടി. അവിടുന്ന് കൽപ്പിച്ചപ്പോൾ ജലാശയങ്ങൾ ഉണ്ടായി. അവിടുന്ന് കൽപ്പിക്കുമ്പോൾ അവിടുത്തെ ഇഷ്ടം നിറവേറുന്നു. അവിടുത്തെ രക്ഷാശക്തിയെ പരിമിതമാക്കുക ആർക്കും സാധ്യമല്ല. മർത്യന്റെ പ്രവർത്തികൾ അവിടുന്ന് കാണുന്നു. അവിടുത്തെ ദൃഷ്ടിയിൽ നിന്നൊന്നും മറഞ്ഞിരിക്കുന്നില്ല. അനാദി മുതൽ അനന്തത വരെ അവിടുന്ന് അവയെ കണ്ടുകൊണ്ടിരിക്കുന്നു. അവിടുത്തേക്കൊന്നും വിസ്മയകരമല്ല. ഇതെന്ത്, എന്തുകൊണ്ട് എന്നിങ്ങനെ ആർക്കും ചോദിക്കാൻ സാധിക്കുകയില്ല. ഓരോന്നും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് നിശ്ചിതോപയോഗത്തിലാണ്. അവിടുത്തെ അനുഗ്രഹം നദി എന്ന പോലെ വരണ്ട ഭൂമിയെ ആവരണം ചെയ്യുന്നു. വെള്ളപ്പൊക്കം പോലെ അതിനെ കുതിർക്കുന്നു. അവിടുന്ന് ശുദ്ധജലത്തെ ഉപ്പാക്കി മാറ്റുന്നത് പോലെ ജനതകൾ അവിടുത്തെ കോപത്തിനിരയാകും. വിശുദ്ധർക്ക് അവിടുത്തെ മാർഗം ഋജുവാണ്. ദുഷ്ടർക്ക് പ്രതിബന്ധങ്ങൾ നിറഞ്ഞതും തിന്മ ദുഷ്ടർക്കെന്ന പോലെ നന്മ ശിഷ്ടർക്ക് വേണ്ടി ആദ്യം മുതൽ തന്നെ സൃഷ്ടിക്കപ്പെട്ടു. മനുഷ്യന്റെ ജീവിതത്തിലെ പ്രാഥമിക ആവശ്യങ്ങൾ ജലം, അഗ്നി, ഉറുമ്പ്, ഇരുമ്പ്, ഉപ്പ്, ഗോതമ്പ്, പാൽ, തേൻ, എണ്ണ, ഭക്ഷണം ഇവയാണ്. ദൈവഭക്തർക്കുമേയെല്ലാം നന്മയായും ദുഷ്ടർക്ക് തിന്മയായും ഭരണം വയ്ക്കുന്നു. ദൈവമേ സ്തുതിക്കുന്നു. ബാറക്കുമോ
പിതാവിനും പുത്രനും വിശുദ്ധമുള്ള റൂഹായിക്കും സ്തുതി. ആധുനികം തന്നെ തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 വിവരങ്ങളിൽ സ്തുതി. ദൈവത്തിന്റെ വിലവരെ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സൗത്വശ്വസനാസനത്തിന്റെ ആഭിമുഖ്യത്തിൽ ബുധനാഴ്ചകൾ നടത്തി വരുന്ന ഈ അനുഗ്രഹീതമായ ടെലിഫോണിക് പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് എല്ലാവരെയും വളരെ സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഈ ശുശ്രൂഷ വളരെ അനുഗ്രഹീതമായി മുന്നോട്ട് നയിച്ചുകൊണ്ട് പോകുന്ന ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും വന്ദിക്കുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് ഈ ശുശ്രൂഷയ്ക്ക് സജീവമായ നേതൃത്വം കൊടുക്കുന്ന ഇടവക പത്രപ്പുരത്തെ തിരുമനസ് ഇതിന്റെ സാന്നിധ്യം ഇന്ന് നമുക്ക് നമ്മുടെ കൂടെയുണ്ട്. അപ്പൊ ഇന്ന് തിരുമനസിനെ വളരെ സ്നേഹാദരോടുകൂടി ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ആശംസിക്കട്ടെ. അതോടൊപ്പം തന്നെ ഇന്ന് തിരുവചന ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത് തൃശൂർ പത്രാസുരത്തിലെ മത്രാപോലത്തിയായിരിക്കുന്ന അഭിയന്യ ഡോക്ടർ യൂഹാനന്മാർ ലിറ്റോസ് തിരുമനസുകൊണ്ടാണ് തിരുമേനി എന്ന് കിട്ടിയത്. വളരെ ഭാഗ്യമായിട്ട് കരുതുന്നു. എല്ലാവരുടെയും പേരിൽ അഭിയന്ന തിരുമനസിനെ വളരെ സ്നേഹാദരോടുകൂടി ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ആശംസിക്കട്ടെ. വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാ ആരാധ്യരായ വൈദിക ശ്രേഷ്ഠയും വളരെ സ്നേഹത്തോടും ആദരവോടും കൂടെ ഈ അനുഗ്രഹീതമായ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. നിരന്തരം ഈ ശുശ്രൂഷ സംബന്ധിക്കുകയും അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്യുന്ന ഭദ്രാസനത്തിനകത്തും പുറത്തുമായിട്ടുള്ള എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹ ആദരവോടുകൂടി അനുഗ്രഹീതമായ ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. സുവിശേഷ ഗീതത്തിലെ 250-ാമത്തെ ഗീതം ദൈവസന്നിധിയിൽ ചേർന്ന് ആലപിക്കുന്നു. വളരെ സുപരിചിതമായ ഗീതം, പൊന്നേ ചുതമ്പുരാൻ നല്ലൊരു രക്ഷകൻ എന്നെ സ്നേഹിച്ചു തൻ ജീവൻ വെച്ചു. പരിശുദ്ധമായ കഷ്ടാനുഭവാഴ്ചയൊക്കെ പൂർത്തീകരിച്ച് ഉയർപ്പിന്റെ ആനന്ദത്തിൽ നമ്മൾ ഈ ദിവസങ്ങളെ കഴിച്ചു കൂട്ടുമ്പോഴും ഓരോ നിമിഷങ്ങളും നമ്മൾ ധ്യാനിക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുന്നത് കർത്താവ് നമുക്ക് വേണ്ടി കാൽവറിയിൽ അർപ്പിച്ച ആ സ്നേഹത്തിന്റെ പൂർണ്ണതയാണ്. ഇന്നും ആ ഒരു സ്നേഹത്തിന്റെ വെളിച്ചത്തിൽ നമ്മൾ ജീവിക്കുകയും ദൈവത്തെ ആരാധിക്കുകയും ചെയ്യുന്നു. അമ്മയെക്കാളും മാതാപിതാക്കാളൊക്കെ അപ്പുറമായി നമ്മളെ ആർദ്രമായിട്ട് സ്നേഹിക്കുന്ന സ്നേഹത്തിന്റെ പൂർണ്ണതയായ ക്രിസ്തുവിനെ വീണ്ടും ദൈവസന്നിധിയിൽ ഉറക്കുകയും ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. നമുക്ക് ചേർന്ന് ദൈവസന്നിധിയിലെ പാട്ട് സമർപ്പിക്കാം. പൊന്നേശു തമ്പുരാൻ നല്ലൊരു രക്ഷകൻ.
പൊന്നേശു തമ്പുരാൻ നല്ലൊരു രക്ഷകൻ എന്നെ സ്നേഹിച്ചു തൻ ജീവൻ വച്ചു. പൊന്നേശു തമ്പുരാൻ നല്ലൊരു രക്ഷകൻ എന്നെ സ്നേഹിച്ചു തൻ ജീവൻ വച്ചു. സ്വർഗ സിംഹാസനം താതന്റെ ദേവയും വിട്ടൻ പേർക്കാ ദാസനെ പോലവൻ ജീവിച്ചു പാവിയൻ ചാരം ചിര സതിലെ തീടുവാൻ. ദാസനെ പോലവൻ ജീവിച്ചു പാവിയൻ ശാപം ചിര സതിലെ തീടുവാൻ. കൊള്ളയെ പോൽ നാമുക്കുള്ളോരു രക്ഷകൻ കൊള്ളക്കാരൻ പോലെ ക്രൂശിൽ തൂങ്ങി. കൊള്ളയെ പോൽ നാമുക്കുള്ളോരു രക്ഷകൻ കൊള്ളക്കാരൻ പോലെ ക്രൂശിൽ തൂങ്ങി. ഉള്ളാമൊരു കുന്നൻ ശങ്കുതാക ൻ കണ്ണുതീറ നിന്നൻ രക്ഷകനെ. ഉള്ളാമൊരു കുന്നൻ കണ്ടുതാക നിന്നൻ കണ്ണുനീറ നിന്നൻ രക്ഷകനെ. എന്തോരു സ്നേഹാമി സാധുവേ ഓർത്തു നീ സന്താപ സാഗരം മണ്ണിൽ വീണു. എന്തോരു സ്നേഹാമി സാധുവേ എന്നെ ഗോവിന്ദ മാനവ പൈതലായി തീർന്നീകമേ. എന്നെ വിളിച്ചു നീ എന്നെ എടുത്തു നിന്നോ മാന പൈതലായി തീർക്കേണമേ. പാപം പെരുകിയ സ്ഥാനത്തു ധ്രുവയും ഏറ്റം പെരുകിയ ദാസര്യമേ. പാപം പെരുകിയ സ്ഥാനത്തു ധ്രുവയും ഏറ്റം പെരുകിയ ദാസര്യമേ. പാപിയിൽ പ്രധാനിയായിരുന്ന ഞാനും മേഘത്തിൻ പുത്രന്റെ രാജ്യത്തില പാപിയിൽ പ്രധാനിയായിരുന്ന ഞാനും മേഘത്തിൻ പുത്രന്റെ രാജ്യത്തില കർത്താവ് മേഘത്തിൽ മേഘങ്ങളിൽ കോടി ദൂതന്മാരാർപ്പുമായി വന്നിടുമ്പോൾ കർത്താവ് വേഗത്തിൽ മേഘങ്ങളിൽ കോടി ദൂതന്മാരാർപ്പുമായി വന്നിടുമ്പോൾ എന്നിൽ കനിങ്ങനെ മാവോടാണ് എന്റെ സങ്കടം തീർക്കണം രക്ഷകനെ. എന്നിൽ കനിഞ്ഞെന്നെ മാറോടാണ് എന്റെ സങ്കടം തീർക്കണേ രക്ഷകനെ. കൊന്നേശു തമ്പുരാൻ നല്ലോരു രക്ഷകനെന്നെ സ്നേഹിച്ചു തൻ ജീവൻ വശു.
പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി.
അതുപോലെ വേഗം തന്നെ ആമീൻ.
തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി.
ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനുപരാരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്ന ഉയരങ്ങളിൽ സ്തുതി.
ദൈവമേ നീ പരിശുദ്ധനാകുന്നു,
ബലവാനേ നീ പരിശുദ്ധനാകുന്നു,
മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു,
ഞങ്ങൾക്ക് വേണ്ടി പിടിച്ചുതുടങ്ങിയപ്പെട്ടവനെ ഞങ്ങളോട് കാരണം ചെയ്യണമേ.
ദൈവമേ നീ പരിശുദ്ധനാകുന്നു,
ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുറ്റിറങ്ങിയപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ.
ദൈവമേ നീ പരിശുദ്ധനാകുന്നു,
ബലവാനേ നീ പരിശുദ്ധനാകുന്നു,
മരണമില്ലാത്തവനെ
നീ പരിശുദ്ധനാകുന്നു,
ഞങ്ങൾക്ക്
വേണ്ടി കുറ്റിറങ്ങിയപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ.
ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ.
കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ
ഞങ്ങളോട്
കരുണ ചെയ്യണമേ.
ദൈവമേ നിനക്ക് സ്തുതി,
പാപേ നിനക്ക് സ്തുതി, പാപികളായ നിന്നടി ആരോട്
രാജാവേ
നിനക്ക് സ്തുതി. ബാറക്കുമോർ
സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവേ,
നിന്റെ നാമം പരിശുദ്ധമാക്കണമേ,
നിന്റെ രാജ്യം വരേണ്ടേ,
നിന്റെ ദൃശ്യം ആകണമേ,
ഞങ്ങൾക്ക്
ആവശ്യം
ഞങ്ങൾക്ക് ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചു
ഞങ്ങളോട്
ക്ഷമിക്കണമേ. ഞങ്ങളെ
പ്രയോജനം
പിന്നെ ആ ദൃശ്യം വേണ്ടമേ.
കൃപ
നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം,
നിദ്രകളിൽ നമ്മുടെപ്പെട്ടവനാകുന്നു. ഭാവികളായി വേണ്ടി ഇപ്പോഴും
സമയത്തിനും പറക്കുമോർ കർത്താവേ, ബലഹീനരും ഭാവികളുമാ ഞങ്ങളെ, ഞങ്ങളുടെ ചുറ്റും നിന്റെ പരിശുദ്ധ മാലാഖമാരുടെ പാളയത്തെ നീ നിർത്തേണമേ. സകല തിന്മയിൽ നിന്നും ആകൽ കർസായുടെയും ദുരാത്മാക്കളുടെയും പ്രതിക്രമമായ അന്ധകാരത്തിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തെന്നാൽ നീ ബലവാനും സകലവും കഴിപ്പുള്ളവനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമേ, എല്ലായ്പ്പോഴും എന്നേക്കും സകല വിജയവും മഹത്വവും നിനക്ക് ചേർച്ചയും യോഗ്യവുമാകുന്നു. പിതാവിന്റെ മാർവിടത്തിൽ നിന്ന് ഞങ്ങൾക്ക് ഉദിച്ചവനായ മിശ്ര തമ്പുരാനെ, നിന്റെ ആഗ്രഹിക്കത്തക്കതായ സൗന്ദര്യം മൂലം നിന്റെ സ്നേഹിതരുടെ മനസ്സിനെ സകലത്തിൽ നിന്നും നിങ്ങളിലേക്ക് നീ ആകർഷിക്കുന്നുവല്ലോ. അതുപോലെ നിന്റെ ബലഹീനദാസരാ ഞങ്ങളുടെ പോരാട്ടകാലത്ത് നീ ഞങ്ങൾക്ക് സഹായമായിരിക്കുകയും ഞങ്ങളുടെ മനസ്സിനെ നീ ഭേദപ്പെടുത്തി നിങ്ങളിലേക്ക് ആകർഷിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ ശരണവും ആശ്രയവുമായവനെ, ഞങ്ങളുടെ ജീവിതത്തെ നിന്റെ ഇഷ്ടപ്രകാരം ഭരിക്കണമേ. നിനക്ക് ഇഷ്ടമുള്ള കയ്പ് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള തേൻകട്ടേക്കാൾ മധുരമാകുന്നു. നിന്റെ കൽപ്പനകളെ സ്നേഹിക്കാനും പൂർണ്ണ ഹൃദയത്തോടെ അവയെ ആചരിപ്പാനും എന്നേക്കും നിന്നെ സ്തുതിച്ച് സ്തോത്രം ചെയ്യുവാനും ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ. കർത്താവേ, നിന്റെ സ്ലീപായാൽ രക്ഷിക്കപ്പെട്ടിരിക്കുന്ന നിന്റെ സഭയെ വിശ്വാസത്തിന്റെ പാറമേ സ്ഥിരപ്പെടുത്തണമേ. അതിലെ ആചാര്യന്മാരിൽ ഐക്യത വർദ്ധിപ്പിക്കണമേ. അതിന്റെ പ്രജകളുടെ ശബ്ദം ത്രോപ്പ്യന്മാരുടെ ശബ്ദങ്ങൾ പോലെ മുഴങ്ങുമാറാകണമേ. നിന്നെ ഏറ്റുപറഞ്ഞിട്ടുള്ള മരിച്ചുപോയവരെ നിന്റെ വലത്തുഭാഗത്ത് നിർത്തണമേ. നിന്നിൽ നിന്നുള്ള കരുണകൾക്കും കാത്തിരിക്കുന്ന നിന്റെ ജനങ്ങളിൽ നിന്ന് നിന്റെ തിരുമുഖത്തെ തിരിച്ചു കളയരുതേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. അതിപ്പോഴും എപ്പോഴും എന്നുവന്നാളും തന്നെ.
ആമേൻ.
പ്രിയക ദൈവത്തിന്റെ ധന്യനാമത്തിന്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. അഭിനന്ദനായ യുഹാനോന്മാർ മിലിത്തിയോസ് തിരുമേനി, ബഹുമാനപ്പെട്ട വൈദികരെ, കർത്താവിൽ വിശ്വാസികളെ, ദീർഘനാളത്തെ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് നമ്മുടെ ഈ ബുധനാഴ്ച പ്രാർത്ഥനാ കൂട്ടായ്മയിൽ ഞാൻ ഇന്ന് സംബന്ധിക്കുന്നത്. സുനദോസിൽ സംബന്ധിക്കാൻ ഫെബ്രുവരിയിൽ നാട്ടിൽ പോവുകയും തുടർന്ന് ഹോളി വീക്ക് ബോംബെയിലെ ദാദർ പള്ളിയിൽ നേരത്തെ ക്രമീകരിച്ചിരുന്നത് കൊണ്ട് ഇതെല്ലാം കഴിഞ്ഞ് ഇന്നാണ് ദീർഘനാളത്തെ ഇടവേളയ്ക്ക് ശേഷം സംബന്ധിക്കുന്നത്. ഈ ബുധനാഴ്ച പ്രാർത്ഥന ഫെലോഷിപ്പ് ഭംഗിയായിട്ട് നടന്നു എന്നുള്ളതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളെ എല്ലാവരെയും കാര്യത്തിൽ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയും ചെയ്യുന്നു. ഇന്ന് നമ്മുടെ ദൈവവചനം സംസാരിക്കുന്നതും ഈ ധ്യാനത്തിന് നേതൃത്വം കൊടുക്കുന്നതും തൃശൂർ ഭദ്രാസനത്തിന്റെ മെത്രാപ്പൊലിത്തി ആയിരിക്കുന്ന അഭിനന്ദനായ യുഹാനോന്മാർ മിലിത്തിയോസ് തിരുമേനിയാണ്. ഇതിൽ സംബന്ധിക്കുന്ന ഒട്ടുമിക്ക എല്ലാവർക്കും തന്നെ എന്റെ വിശ്വാസം തിരുമേനിയെ ഭംഗിയായിട്ട് അറിയാം എന്നുള്ളതാണ്. മലങ്കര സഭയിലെ തൃശൂർ ഭദ്രാസനത്തിന്റെ ശ്രേഷ്ഠമായ നേതൃത്വം എന്നതിലുപരിയായി സഭയുടെ വിവിധ പ്രവർത്തനങ്ങളിൽ അനുഗ്രഹീതമായ പങ്കാളിത്തം നൽകി ശ്രേഷ്ഠമായിട്ട് സഭയുടെ പ്രവർത്തനങ്ങളിൽ നേതൃത്വം കൊടുക്കുകയും എല്ലാ മലങ്കര സഭാ വിശ്വാസികളുള്ള എല്ലാ സ്ഥലത്തും അദ്ദേഹത്തിന്റെ ശുശ്രൂഷ വ്യാപിപ്പിക്കുവാൻ തക്കവണ്ണം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുകയും ചെയ്യുന്നുണ്ട്. നമുക്കറിയാമല്ലോ, സൗദി അറേബ്യയിൽ ദേവാലയങ്ങൾ ഉണ്ടാകുന്നതിന് ആരാധന സ്വാതന്ത്ര്യമില്ലാത്തൊക്കെ സ്ഥലമാണ്. അവിടുത്തെ മലങ്കര ഓർത്തഡോക്സ് സഭാ വിശ്വാസികളുടെ ചുമതലയും ഒരു കാലഘട്ടത്തിൽ അഭ്യുന്ദനായ ഉസ്താത്യോസ് തിരുമേനിക്കായിരുന്നു. അതിനുശേഷം ഇപ്പോൾ അതിന്റെ ചുമതല വഹിക്കുന്നതും അഭ്യുന്ദനായ മിലിത്തിയോസ് തിരുമേനിയാണ്. ആരാധന സ്വാതന്ത്ര്യമില്ലാത്ത ആ സ്ഥലത്ത് നമ്മുടെ മനുഷ്യരെ സഭാവിശ്വാസത്തിൽ നിർത്തുവാൻ തക്കവണ്ണമുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് അതെല്ലാം ഭംഗിയായി അതിന് നേതൃത്വം കൊടുക്കുകയും മലങ്കര സഭാ മക്കൾക്ക് നല്ല ആത്മീയ നേതൃത്വം അദ്ദേഹത്തിന്റെ പ്രതീകമായ മേൽനോട്ടത്തിൽ നടക്കുകയും ചെയ്യുന്നു. എല്ലാ വർഷവും സൗകര്യം കിട്ടുമ്പോഴൊക്കെ അമേരിക്കയിൽ സന്ദർശിക്കുകയും ദേവാലയങ്ങളിൽ എത്തുകയും ആത്മീയ കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുകയും ഒക്കെ ചെയ്യുന്ന അഭ്യുന്ദനായ തിരുമേനിയെ പ്രത്യേകമായിട്ട് ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആദ്യമായിട്ടാണ് തിരുമേനി നമ്മുടെ ഈ ഇതിൽ വരുന്നത്. കഴിഞ്ഞ 5 വർഷമായിട്ട് 2010 ഒക്ടോബർ മാസം തുടങ്ങിയതാണ് ഈ ബുധനാഴ്ച പ്രയർ ഫെലോഷിപ്പ് എന്ന് പറയുന്നത്. അന്ന് മുതൽ ഇന്ന് വരെ ഒരു ദിവസം പോലും ഒരു ബ്രേക്ക് ഇല്ലാതെ എല്ലാ ബുധനാഴ്ചയും വളരെ ഭംഗിയായിട്ടും ചിട്ടയായിട്ടും ഈ പ്രാർത്ഥന ഫെലോഷിപ്പ് നടക്കുന്നു. അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നുകൊണ്ട് ഭവനങ്ങളിലും ആശുപത്രികളിലും സ്ഥാപനങ്ങളിലും ഒക്കെ ഇരുന്നുകൊണ്ട് അനേകം പേർ ഇതിൽ സംബന്ധിക്കുകയും ദൈവവചനം പഠിക്കുകയും ധ്യാനിക്കുകയും അനുഗ്രഹീതരാകുകയും ചെയ്യുന്നു. ഈ അനുഗ്രഹീതമായ ശുശ്രൂഷയിൽ അഭ്യുന്ദനായ തിരുമേനിയെ പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. നാഗ്പൂർ സെമിനാരിയുടെ പ്രിൻസിപ്പലായിരിക്കുന്ന ബഹുമാനപ്പെട്ട ഡോക്ടർ ബിജേഷ് ഫിലിപ്പച്ചൻ അരമനയിൽ ഇപ്പോൾ കൂടെയുണ്ട്. അദ്ദേഹം ഇതിൽ സംബന്ധിക്കുന്നു. മറ്റനേകം വൈദികർ സംബന്ധിക്കുന്നുണ്ട്. നിങ്ങളെ എല്ലാവരെയും പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ ഗായക സംഘം ഒരു ഗാനം ആലപിക്കുന്നതും തുടർന്ന് അഭ്യുന്ദനായ ഡോക്ടർ യുഹാനോന്മാർ മിലിത്തിയോസ് തിരുമേനി ധ്യാനം നയിക്കുന്നതും ആയിരിക്കും.
സുവിശേഷ ഗീതങ്ങളിലെ 156-ാമത്തെ ഗീതം, യേശുവേ നിൻ പാദം കുമ്പിടുന്നേൻ. വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു ഗീതമാണ്. ദൈവം ജീവിതത്തിൽ ചെയ്യുന്ന വലിയ കൃപകളെ ഓർത്ത് നന്ദിയോട് അവന്റെ തൃപ്പാദത്തിൽ കുമ്പിടുവാൻ തക്കവണ്ണം നമ്മളെ തന്നെ സമർപ്പിക്കുന്ന ഒരു ഗീതമാണ്. നിസ്തുല സ്നേഹത്താൽ ക്രൂശിൽ താൻ അർപ്പിച്ച സ്നേഹത്തിന്റെ ആ ഊഷ്മളമായ ഭാവം ഹൃദയത്തിൽ രുചിച്ചറിഞ്ഞ് ദൈവത്തെ സ്തുതിക്കുവാൻ തക്കവണ്ണം നമ്മെ ആക്കി തീർക്കുന്ന ഈ ഗീതം ദൈവസന്നിധിയിൽ ചേർന്ന് നമുക്ക് ആലപിക്കാം.
നിൻ പാദം കുമ്പിടുന്നേ യേശുവേ, നിൻ പാദം കുമ്പിടുന്നേ യേശുവേ, നിൻ പാദം കുമ്പിടുന്നേ ക്രിസ്തുല സ്നേഹത്താലേ
ധ്യാനത്തിനായി അഭിനന്ദ്യ മിലിത്തിയോസ് തിരുമേനിയെ വളരെ സ്നേഹാദരവോടുകൂടി ഈ സമയത്ത് സ്വാഗതം ചെയ്യുന്നു.
ക്രിസ്തു ഉയർത്തിരിക്കുന്നു, സത്യമായും അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു.
അഭിവന്യ ജോസഫേനി, ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, പ്രിയ സഹോദരങ്ങളെ, ആദ്യമായി ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് ദൈവ വചനത്തോടൊപ്പം കടന്നു വരാൻ സാധിച്ചതിലുള്ള സന്തോഷം അറിയിക്കട്ടെ. ദൈവനിയ യഹോവേ തിരുമേനിയെയും ജനായി ക്ഷണിച്ച രാജേഷ് അച്ഛനെയും നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. ദൈവനിയ തിരുമേനിയ അനേക വർഷങ്ങളായി ഈ ശുശ്രൂഷ നേതൃത്വം കൊടുത്ത് നടത്തി വരുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും വലിയ ഒരു ശുശ്രൂഷയാണ്. ദൈവാശ്രയ ബോധത്തോടുകൂടെ പ്രാർത്ഥനാപൂർവം പരസ്പരം വിവിധ സ്ഥലങ്ങളിലായിരിക്കുമ്പോഴും സമയത്തിന്റെയും സ്ഥലത്തിന്റെയും പരിമിതിയെ അതിജീവിച്ചുകൊണ്ട് ഒന്നിച്ചാകാൻ കർത്തൃഭാഗത്ത് ലഭിക്കാൻ സാധിക്കുന്നു എന്നുള്ളത് അനേകരെ സംബന്ധിച്ച് വലിയൊരു ആശ്വാസവും അനുഗ്രഹവും സന്തോഷം നൽകുന്നതുമായിരിക്കും. അതിന് എല്ലാ ദൈവാനുഗ്രഹങ്ങളും തുടർന്നും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഞാന് കാലിഫോർണിയയിലെ സൺലാൻഡ് എന്ന് പറയുന്ന സ്ഥലത്ത്, ലോസ് ആഞ്ചലസിൽ നിന്ന് 1 മണിക്കൂർ ദൂരമുള്ള ഒരു സ്ഥലമാണ്. ഇവിടെയുള്ള സുറിയാനിക്കാരൻ അച്ഛന്റെ വീട്ടിലാണിപ്പോ. നിങ്ങളിൽ ചില ആളുകൾക്ക് അറിയാവുന്നതുപോലെ കഴിഞ്ഞ 10 വർഷമായി പരിശുദ്ധ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ചുമതലയിൽ സുറിയാനി സഭയുടെ ഭാഗമായിരിക്കുകയും എന്നാൽ ഇവിടെ ഉണ്ടായ ചില പ്രശ്നങ്ങൾ കൊണ്ട് ആ നേതൃത്വം വിട്ട് മലങ്കര സഭയുടെ നേതൃത്വം സ്വീകരിക്കുകയും എന്റെ ചുമതലയിൽ പരിശുദ്ധ സുനോദോസിനാൽ നൽകപ്പെട്ട് നടന്നു വരികയും ചെയ്യുന്ന സെന്റ് ജെയിംസ് സിറിയൻ ഓർത്തഡോക്സ് ഇടവകയുമായിട്ടുള്ള ബന്ധത്തിലാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ഈ ആഴ്ച മുഴുവൻ ഇവിടെയായിരിക്കും. അടുത്ത ആഴ്ച തിരികെ പോകാനായിട്ട് ആഗ്രഹിക്കുകയും ചെയ്യുന്നു. അതിനു മുമ്പ് നമ്മുടെ ഈ പത്രാസനത്തിലെ ലോസ് ആഞ്ചലസിലുള്ള സെന്റ് തോമസ് ഓർത്തഡോക്സ് സുറിയാനി ഇടവകയിലെ അഷ്ടാനുഭവാഴ്ച ശുശ്രൂഷകർക്ക് നേതൃത്വം കൊടുക്കാനായിട്ടാണ് അമേരിക്കയിലെ പ്രാവശ്യം വന്നത്. ഞാന് വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 16-ാം അധ്യായത്തിലെ 33-ാമത്തെ വാക്യം നമ്മുടെ ഇന്നത്തെ ധ്യാനത്തിനായി വായിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 33-ാമത്തെ വാക്യം. നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുകയില്ല, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. യേശുതമ്പുരാൻ തന്റെ ശുശ്രൂഷകരായ ശിഷ്യന്മാരെ ഉദ്ബോധിപ്പിച്ചുകൊണ്ട് നടത്തുന്ന പ്രബോധനത്തിലെ അവസാന വാചകമാണ് ഇവിടെ നമ്മൾ കേട്ടത്. തുടർന്ന് 17-ാം അധ്യായം മുതൽ യേശുതമ്പുരാൻ തന്റെ പിതാവിന്റെ സന്നിധിയിൽ പിതാവിന്റെ സൃഷ്ടിയെ മുഴുവൻ സമർപ്പിച്ചുകൊണ്ട് നടത്തുന്ന വേദ പുസ്തക പഠിതാക്കളുടെ ഇടയ്ക്ക് കർത്താവിന്റെ മഹാപുരോഹിത പ്രാർത്ഥന എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ്. 14-ാം അധ്യായം മുതൽ ഈ 16-ാം അധ്യായത്തിന്റെ അവസാനം വരെ യേശുതമ്പുരാൻ തന്റെ ശിഷ്യന്മാർക്ക് നൽകുന്ന ഉദ്ബോധനവും അവരെ വിശ്വാസത്തിലും അവരുടെ ജീവിതത്തിലും ആകുലത മാറി ഉറപ്പിക്കുന്നതുമായ പ്രബോധനമാണ് നമുക്ക് ലഭിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇവിടെ കർത്താവ് അവരുടെ മുമ്പാകെ അവതരിപ്പിക്കുന്നത്. ലോകവും ലൗകികതയും തമ്മിലുള്ള ഒരു വ്യത്യാസത്തെ മനസ്സിലാക്കാനുള്ള നിർദ്ദേശമാണ് കർത്താവ് നൽകുന്നത്. ലോകം നമുക്കറിയാം ദൈവം സൃഷ്ടിച്ചതാണ്.
എന്ന് മാത്രമല്ല നല്ലത് എന്ന് കണ്ടതുമാണ്. അപ്പോൾ സ്വാഭാവികമായും ലോകത്തോടുള്ള ഒരു നിഷേധ സമീപനം നമുക്ക് വിഹിതമല്ല. എന്നാൽ ലൗകികതയെ കുറിച്ചുള്ള നമ്മുടെ ധാരണ വേണ്ടും വണ്ണം ഉണ്ടാകുന്നില്ല എങ്കിൽ ലോകവും ലൗകികതയും തമ്മിൽ ഒരു ചിന്താക്കുഴപ്പം ഉണ്ടാവുകയും ലൗകികത തന്നെയാണ് ലോകം എന്ന് ചിന്തിച്ച് ലോകത്തെ നിഷേധിക്കുകയോ അല്ലെങ്കിൽ ലോകം എന്ന് പറഞ്ഞാൽ ലൗകികതയാണ് എന്ന് ചിന്തിച്ച് ലോകത്തെ ക്രൈസ്തവ മൂല്യങ്ങൾക്കെല്ലാം വിരുദ്ധമായി ആശ്ലേഷിക്കുകയോ ചെയ്യാൻ സാധ്യതയുണ്ട്. ഇത് രണ്ടും ഒരുപോലെ നിഷേധിക്കപ്പെടേണ്ടതാണ്. ലോകത്തെ നമുക്ക് ഒഴിവാക്കാൻ കഴിയില്ല. മനുഷ്യൻ ലോകത്തിൽ ജീവിക്കാൻ തക്കവണ്ണം ദൈവം നിർദ്ദേശിച്ചിട്ടുള്ളതാണ്. എന്നാൽ ലൗകികത ഒരു ദൈവവിശ്വാസിക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ജീവിത ശൈലിയുമല്ല. ഇത് തമ്മിലുള്ള ഒരു വ്യത്യാസം വീണ്ടും വണ്ണം മനസ്സിലാക്കാൻ സാധിക്കാതെ പോകുന്ന ഒരവസ്ഥയിലാണ് മനുഷ്യൻ ആദ്യ വീഴ്ച നേരിടേണ്ടി വരുന്നത്. ഏദൻ തോട്ടത്തിൽ ഉണ്ടായിരുന്ന സകലതും മനുഷ്യന് വേണ്ടിയിട്ടുണ്ടാക്കിയിട്ടുള്ളതാണ്. പക്ഷേ ആ സകലത്തിലും ഓരോ ഘടകത്തിനും അതിൻ്റെതായ ഉപയോഗമുണ്ടായിരുന്നു എന്നുള്ളത് വീണ്ടും വണ്ണം മനസ്സിലാക്കാൻ മനുഷ്യന് സാധിച്ചില്ല എന്നതാണ് അവിടെ സംഭവിക്കുന്ന ഒരു പ്രശ്നം. ഒന്നാമത് ഈ വൃക്ഷത്തിന്റെ ഫലം തനിക്ക് തിന്നാൻ ഉള്ളതാണ് എന്ന ഒരു ധാരണ പിശക്. അങ്ങനെ തിന്നാനുള്ളതാണ് എന്ന് തോന്നാൻ രണ്ട് കാരണങ്ങളാണ് അവിടെ നമുക്ക് കാണാവുന്നത്. ഒന്നാമത് കാണാൻ നല്ലതാണ് എന്നും അതുകൊണ്ട് തിന്നാൻ കൊള്ളാവുന്നതായിരിക്കും എന്നുള്ള തീരുമാനവും, രണ്ടാമത് ഇത് തിന്നാൻ ദൈവത്തെ പോലെ ആയി തീരാൻ സാധിക്കും എന്നുള്ള പ്രലോഭനവും. എനിക്ക് തോന്നുന്നത് ലോകത്തിൽ ആദ്യമായി ഒരു പരസ്യ കമ്പനി തുടങ്ങുന്നത് പാമ്പാണ്. ഈ പഴത്തെ കാണിച്ചുകൊണ്ട് ആകർഷണീയമായ ഒരു ഭാവിയെ അവർക്ക് വാഗ്ദാനം ചെയ്യുകയാണ്. അയഥാർത്ഥമായ ഒരു വാഗ്ദാനം. ലോകത്തിൽ ദൈവം സൃഷ്ടിച്ചിട്ടുള്ള ഓരോന്നിന്റെയും പ്രയോജനത്തെ തെറ്റായി ധരിക്കുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടാവുകയാണ്. ഇത് ഇന്നത്തെ നമ്മുടെ ജീവിത സാഹചര്യത്തിലേക്ക് പറിച്ച് നടേണ്ട ഒരു ചിന്തയാണ് എന്ന് ഞാൻ കരുതുന്നു. എനിക്ക് തോന്നുന്നത് ഈ പ്രാർത്ഥനാ കൂട്ടത്തിൽ സംബന്ധിക്കുന്ന ഭൂരിപക്ഷം ആളുകളും അമേരിക്കയിൽ കുടിയേറിയ മലയാളികളായ ആളുകളാണ്. വലിയ വാഗ്ദാനങ്ങളുള്ള ഒരു ലോകമാണ് നമുക്കിവിടെ തുറന്നു കിട്ടിയിരിക്കുന്നത്. തീർച്ചയായും തൊഴിലെടുക്കാനും ജീവിതത്തെ മെച്ചപ്പെടുത്താനും ആ മെച്ചമായ ജീവിത സാഹചര്യങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് വരും തലമുറകൾക്ക് ആവശ്യമായ നല്ല വിദ്യാഭ്യാസവും നല്ല തൊഴിൽ സാഹചര്യവും എല്ലാം ലഭിക്കുന്നതിന് ക്രമീകരണങ്ങൾ ചെയ്യാനുള്ള സാധ്യത. അതുപോലെ തന്നെ ഒരുപക്ഷെ നമുക്ക് കേരളത്തിൽ നിന്ന് പോരുന്ന കാലത്ത് ചിന്തിക്കാൻ പറ്റാതിരുന്ന വിധത്തിലുള്ള സൗകര്യങ്ങൾ ലഭ്യമാകുന്ന ഒരു ലോകവും. ഇതൊന്നും മോശമായ കാര്യമാണ് എന്ന് ചിന്തിക്കാൻ ഒക്കില്ല. എല്ലാം ദൈവദാനമാണ്. അതുകൊണ്ട് തന്നെ അവനെ ഈ ദാനത്തെ പ്രതി മഹത്വപ്പെടുത്തുകയും ചെയ്യേണ്ടതുണ്ട്. പക്ഷെ അതേ സമയം തന്നെ ഈ സൗകര്യങ്ങളെ കുറിച്ചുള്ള നമ്മുടെ ധാരണയിൽ ഏതെങ്കിലും വിധത്തിലുള്ള തിന്മ വന്നു ചേരുന്നുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള ബാധ്യതയും കൂടെ നമുക്കുണ്ട്. ഏദൻ തോട്ടത്തിൽ മറ്റ് പഴങ്ങളൊന്നും ഇല്ലാതിരുന്നത് കൊണ്ടല്ല ഈ പഴം തിന്നാൻ കാരണമായിരുന്നു. ആകർഷണത്തിന്റെ വലയിൽ പെട്ടുപോയതാണ്. ആകർഷണം രണ്ട് വിധത്തിലാണ്. ഒന്ന്, അപ്പോഴുള്ള സൗന്ദര്യത്തിന്റെ മനോഹാരിതയുടെ ഒരു ആകർഷണം. രണ്ടാമത്, ഭാവിയിൽ ലഭിക്കും എന്ന് കരുതിയ ഉന്നതമായ സ്ഥാനത്തെ കുറിച്ചുള്ള ഒരാകർഷണം. ഇത് രണ്ടും മനുഷ്യനെ തെറ്റായ മാർഗത്തിലേക്ക് നയിക്കാവുന്നതാണ്. നയിക്കണം എന്ന് നിർബന്ധമില്ല എങ്കിൽ പോലും എങ്ങനെയാണ് ഇതിനെ ഉപയോഗപ്പെടുത്തുക എന്നുള്ള വിധത്തിൽ തെറ്റായ മാർഗത്തിലേക്ക് നയിക്കാവുന്നതാണ്. നമുക്ക് ലഭിക്കുന്ന ജീവിത സാഹചര്യങ്ങളെ ഏത് വിധത്തിൽ ഏത് ലക്ഷ്യത്തോടെ പ്രയോജനപ്പെടുത്തുന്നു എന്നുള്ളതാണ് ചോദ്യം. ഈ ചോദ്യം ക്ലേശപൂർണമായ ഒരു ചോദ്യം തന്നെയാണ്. അതുകൊണ്ടാണ് യേശുതമ്പുരാൻ പറയുന്നത് ഈ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എന്ന്. എളുപ്പത്തിൽ സാധിക്കുന്ന ഒരു കാര്യമല്ല. ബാഹ്യമായ സമ്മർദ്ദങ്ങൾ ശക്തമായിരിക്കുമ്പോൾ നന്മയുടെ ഭാവങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് തിരിച്ചറിഞ്ഞ് അതിനെ പിൻപറ്റുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല. ഈ എളുപ്പമല്ലാത്ത കാര്യം സാധിക്കുമ്പോഴാണ് സമാധാനമുണ്ടാകേണ്ടതിന് നാം പ്രവർത്തിക്കുന്നു എന്ന ബോധ്യം നമുക്കുണ്ടാകേണ്ടത്. നമുക്ക് സമാധാനമുണ്ടാകുന്നത് ഏത് വിധത്തിലാണ് എന്നുള്ള ചോദ്യവും ഇവിടെ നമുക്ക് ഉത്തരമായി ലഭിക്കുന്നുണ്ട്. നമ്മുടെ സമാധാനം ഈ ആകർഷണങ്ങൾക്ക് പിന്നാലെ അന്ധാളിപ്പിലും ആശങ്കയിലും പോകുന്നത് കൊണ്ടുണ്ടാകുന്നതല്ല, മറിച്ച് ആവശ്യമായിരിക്കുന്നതിനെ തിരിച്ചറിഞ്ഞ് ആ ആവശ്യകതയെ പിന്തുടരുന്നതിലൂടെ ലഭിക്കുന്ന ഒരു സമാധാനമാണ്. എല്ലാം വെട്ടിപ്പിടിക്കണം എന്ന് ചിന്തിച്ച് നെട്ടോട്ടമോടുന്ന ഒരു മനുഷ്യന് ഒരിക്കലും സമാധാനം അനുഭവിക്കാൻ സാധിക്കുകയില്ല. നമുക്കറിയാം 2008 പിന്നീട് ലോകത്തിലേക്ക് മുഴുവൻ വ്യാപിക്കപ്പെട്ട ആഗോള സാമ്പത്തിക പ്രതിസന്ധി ആരംഭിച്ച ഒരു രാജ്യത്താണ് നാം ഇവിടെ ജീവിക്കുന്നത്. അതിനുള്ള പ്രധാന കാരണമായി എന്റെ ആലോചനയിൽ കണ്ടെത്താൻ എനിക്ക് സാധിച്ചിട്ടുള്ള കാര്യം, ലഭിക്കുന്ന സാഹചര്യങ്ങളെ എങ്ങനെ വിനിയോഗപ്പെടുത്തണം എന്ന് വീണ്ടും വണ്ണം മനസ്സിലാക്കാതെ പോയി എന്നുള്ളതാണ്. നമ്മുടെ ഭാരതത്തിന്റെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി ഒരിക്കൽ പറഞ്ഞത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. മനുഷ്യന് ഈ ലോകത്തിൽ ആവശ്യമുള്ളതെല്ലാം ദൈവം കരുതിയിട്ടുണ്ട്. എന്നാൽ ആഡംബരത്തിനോ ആർത്തിക്കോ ഉള്ളത് യാതൊന്നും കരുതിയിട്ടുമില്ല. ഞാൻ മുമ്പ് പറഞ്ഞു, ഏദൻ തോട്ടത്തിൽ മറ്റ് ഫലങ്ങളൊന്നും ഇല്ലാതിരുന്നത് കൊണ്ടല്ല ഈ ഫലം തിന്നാനിടയായത്. ഒന്നാമത് സൗന്ദര്യത്തിന്റെ അതിന്റെ പുറംമൂടിയുടെ ആകർഷണത്തിൽപ്പെട്ടത്. രണ്ടാമത് ഭാവിയെ കുറിച്ചുള്ള തെറ്റായ ഒരു വാഗ്ദാനത്തിന്റെ ആകർഷണത്തിൽപ്പെട്ടത്. നാം ഈ രാജ്യത്ത് ജീവിക്കുന്നതിന്റെ ഒരു പ്രധാന കാരണം നമ്മുടെ വരും തലമുറയ്ക്ക് അനുഗ്രഹീതമായ ഒരു സാഹചര്യം നൽകാൻ സാധിക്കും എന്നുള്ളതാണ്. തീർച്ചയായും അവർക്ക് ആവശ്യമായ വിദ്യാഭ്യാസവും തൊഴിൽ നേടാനുള്ള സാഹചര്യവും എല്ലാം ഒരുക്കിക്കൊടുക്കാൻ ഈ രാജ്യത്ത് നമുക്ക് സാവകാശവും സന്ദർഭവും ലഭിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ അവർക്ക് ആവശ്യമായ ദൈവീക സാന്നിധ്യത്തിന്റെ ഊഷ്മളത, അതിന്റെ ഭാവിയിലേക്കുള്ള പ്രയോജനം കൂടെ ലഭ്യമാകുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ നമുക്ക് ബാധ്യതയുണ്ട്. ഭാവിയെക്കുറിച്ചുള്ള വാഗ്ദാനത്തിൽ തൊഴിലിന്റെയും തൊഴിൽ നൽകുന്ന ജീവിത സാഹചര്യങ്ങളുടെ ധാരാളിത്വത്തിന്റെയും മാത്രം കാര്യം ശ്രദ്ധിച്ചാൽ മതിയാവുന്നതില്ല. തീർച്ചയായും തൊഴിലിലൂടെ വളരെ ഉന്നതമായ ഒരു ഭാവിയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. എന്നാൽ അത് ഏദൻ തോട്ടത്തിൽ മനുഷ്യൻ ചിന്തിച്ചതുപോലെ ഒറ്റയടിക്ക് ഒരു പഴം തിന്നുകൊണ്ട് സാധിക്കും എന്ന് ചിന്തിക്കരുത് എന്ന് ഓർക്കാൻ മനുഷ്യന് സാധിക്കാതെ പോയതുപോലെ തന്നെ ഈ ലോകത്ത്, ഈ രാജ്യത്ത് ഈ വിദ്യാഭ്യാസം കൊണ്ടും അതുകൊണ്ട് ലഭിക്കുന്ന തൊഴിൽ കൊണ്ടും ആ തൊഴിൽ കൊണ്ട് നേടുന്ന ജീവിത സാഹചര്യങ്ങൾ കൊണ്ടും മാത്രമാണ് ഭാവി സുരക്ഷിതമാകുന്നത് എന്ന് ചിന്തിക്കാൻ നമുക്ക് ഇടയാകരുത്. മറിച്ച് എല്ലാം ദൈവിക അനുഗ്രഹത്തിന്റെ പശ്ചാത്തലത്തിൽ മാത്രമേ ദൈവിക ഉപദേശം സ്വീകരിച്ച് അതിലൂടെ സാവകാശം നടന്ന് പൂർത്തീകരണത്തിൽ എത്തുന്നതിലൂടെ മാത്രമേ സാധിക്കൂ എന്ന ബോധ്യം ഉണ്ടാകേണ്ടതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആരാധനാ സാഹചര്യങ്ങളിൽ, നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ദൈവാശ്രയ ബോധത്തിന്റെയും അത് നൽകുന്ന ജീവിതത്തിലെ സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. തീർച്ചയായിട്ടും എനിക്ക് എവിടെയും തുറന്നും അഭിമാനത്തോടെയും സന്തോഷത്തോടെയും പറയാവുന്ന ഒരു കാര്യം, നമ്മുടെ കുഞ്ഞുങ്ങൾ വളരെയധികം നല്ല സ്വഭാവവും ദൈവാശ്രയബോധവും ഉള്ളവരാണ്. എന്നാൽ ആ ബോധം നിലനിർത്താനുള്ള സാഹചര്യം നമ്മുടെ ആരാധനാലയങ്ങളിൽ, നമ്മുടെ പ്രാർത്ഥനാ ശൈലികളിൽ, നമ്മുടെ വിശുദ്ധ കുർബാന ശൈലികളിൽ ഉണ്ടാക്കിക്കൊടുക്കാനുള്ള ബാധ്യതയും കൂടെ നമുക്കുണ്ട്. മലയാളത്തിൽ നിന്ന് വന്ന നാം ആ മലയാളത്തിൽ മാത്രമേ ആരാധന നടത്താവൂ, കുർബാനകൾ അങ്ങനെ മാത്രമേ ആകാവൂ എന്ന് നിർബന്ധം പിടിച്ചാൽ നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് നഷ്ടമാകാനുള്ള, അവരുടെ ഭാവി അപ്രകാരം സമാധാനരഹിതമായൊരു ഭാവിയായി തീരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് ഓർക്കേണ്ടതാണ്. ലോകം എല്ലാ നന്മകളോടും കൂടെ നമുക്ക് നൽകപ്പെട്ട ഒന്നാണ്. പക്ഷേ ലൗകികതയാണ് ലോകത്തിന്റെ സ്വഭാവം എന്ന് ചിന്തിച്ച് ലൗകികമായ ഭാവങ്ങൾ മാത്രം പിന്തുടരാൻ ശ്രമിക്കരുത് എന്നാണ് ഈ പുനരുത്ഥാന പെരുന്നാളിന്റെ ശേഷമുള്ള ദിവസങ്ങളിൽ എനിക്ക് എന്റെ പ്രിയ സഹോദരങ്ങളെ ഓർമ്മപ്പെടുത്താനുണ്ട്. യേശുതമ്പുരാൻ തന്റെ ശത്രുക്കളെ പിന്നിലേക്ക് അടിച്ചോടിച്ചിരിക്കുന്നു എന്നാണ് പ്രഖ്യാപനം. അതിലൊരു ശത്രു ഈ അയഥാർത്ഥമായ ഭാവിയെക്കുറിച്ചുള്ള നമ്മുടെ ആശങ്കാപൂർണമായ സമീപനമാണ്. അത് ഒഴിവാക്കേണ്ടതാണ്. അടുത്ത ഞായറാഴ്ച വായിക്കാനുള്ള വേദഭാഗം ഈ സുവിശേഷത്തിൽ നിന്ന് തന്നെ ഉള്ളതാണ്. അവിടെ യേശുതമ്പുരാൻ നിർദ്ദേശിച്ചതനുസരിച്ച് ശിഷ്യന്മാർ പിടിച്ചുകൊണ്ടുവന്ന മത്സ്യമല്ല അവർ കഴിച്ചത്. അവർ തീർച്ചയായിട്ടും അധ്വാനിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും കർത്താവിന്റെ അനുഗ്രഹം കൊണ്ട് അവർക്ക് സമൃദ്ധി ലഭിച്ചിട്ടുണ്ട്. പക്ഷേ അവർ അന്ന് പ്രാതൽ കഴിച്ചത് ദൈവമൊരുക്കിയ, ദൈവത്തിന്റെ പുത്രനൊരുക്കിയ അപ്പവും മത്സ്യവുമാണ്. ഇത് മറക്കാൻ നമുക്ക് ഇടയാകരുത് എന്ന് ഈ പ്രഭാതത്തിൽ ഓർമ്മപ്പെടുത്തട്ടെ. നാം അധ്വാനിക്കുന്നത് ആവശ്യമാണ്. നാം കുഞ്ഞുങ്ങൾക്ക് ജീവിത സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കേണ്ടത് ആവശ്യമാണ്. നാം ഭാവിയെക്കുറിച്ച് ചിന്തിക്കേണ്ടതും തീർച്ചയായും ആവശ്യമാണ്. അതെല്ലാം ഈ ലോകത്തിൽ നൽകപ്പെട്ട ദൈവീക അനുഗ്രഹത്തിന്റെയും നല്ലത് എന്ന് കണ്ട സൃഷ്ടിയുടെയും ഭാവങ്ങൾ. പക്ഷേ അതേ സമയം തന്നെ അതിൽ അടങ്ങിയിരിക്കുന്ന ലൗകികതയുടെ ഭാവങ്ങളെ ഒഴിവാക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്യണം. ദൈവം നൽകുന്ന സാഹചര്യത്തെ തക്കത്തിൽ വിനിയോഗിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി നമുക്കും നമ്മുടെ തലമുറകൾക്കും ജീവിക്കാനുള്ള ഭാഗ്യം ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ്. ഈ തിരിച്ചറിവ് സകല സത്യത്തിലേക്കും വഴി നടത്തുന്ന വിശുദ്ധാത്മാവ് നമുക്ക് നൽകട്ടെ. ലോകവും ലൗകികതയും തമ്മിലുള്ള വ്യത്യാസത്തിന്റെ തിരിച്ചറിവ് എല്ലാവർക്കും ഒരിക്കൽ കൂടെ പുനരുത്ഥാന പെരുന്നാളിന്റെ സമാധാന പൂർണമായ ആവി ഉറപ്പു നൽകുന്നു. സകല പരിമിതികളെയും അതിജീവിക്കാൻ തക്കവണ്ണമുള്ള വാഗ്ദാനം നൽകുന്ന ആശംസകൾ നേരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. തിരുമേനിയെയും ഇതിൽ സംബന്ധിച്ച എല്ലാവരെയും നന്ദിയോടെ സ്മരിക്കുകയും ദൈവസന്നിധിയിൽ പ്രാർത്ഥനാപൂർവം സമർപ്പിക്കുകയും ചെയ്യുന്നു. ഈ പുനരുത്ഥാനത്തിന്റെ ആത്മാവിനെ എനിക്കും ലഭ്യമാകേണ്ടതിന് നിങ്ങളും എന്നോടൊക്കെ പ്രാർത്ഥിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ.
പരിശുദ്ധനായ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 16-ാം അധ്യായം 33-ാം വാക്യം ആസാരമായിക്കൊണ്ട് അഭിവന്ദനായ യുഹാനോന്മാർ മിലിത്തിയോസ് തിരുമേനി നൽകിയ അനുഗ്രഹീതമായ വചനങ്ങൾക്ക് പ്രതീയമായിട്ട് നന്ദി അർപ്പിക്കുന്നു. നമ്മൾ ഈ ഉയർപ്പ് പെരുന്നാളിൻ്റെ ഈ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ സഭ പ്രാപിക്കുവാൻ തക്കവണ്ണം ബന്ധിക്കോസ്തിക്ക് വേണ്ടി ഒരുങ്ങുന്ന ഈ കാലഘട്ടത്തിൽ നാം എങ്ങനെയായിരിക്കണം നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്തേണ്ടത് എന്നുള്ളത് വളരെ ശക്തമായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ഒരു സന്ദേശമായിരുന്നു അഭിവന്യ തിരുമേനി നൽകിയത്. 17-ാം അധ്യായം യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 17-ാം അധ്യായം മഹാപുരോഹിത പ്രാർത്ഥനയാണ് എന്ന് പറഞ്ഞല്ലോ. തന്റെ ശിഷ്യന്മാർക്ക് നൽകിയ ഉപദേശങ്ങൾക്ക് ശേഷം ആ ഉപദേശങ്ങളെയെല്ലാം ഉള്ളിൽ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ആ ഉപദേശങ്ങൾക്ക് അനുസൃതമായ ഒരു പ്രാർത്ഥനയാണ് 17-ാം അധ്യായത്തിൽ കാണുന്നത്. അവിടെയും വ്യക്തമായിട്ട് യേശുക്രിസ്തു ഈ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികന്മാരല്ലാതുകൊണ്ട് ലോകം അവരെ പകച്ചു. അവരെ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല, ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം അവരെ കാത്തുകൊള്ളണമെന്നത്രേ ഞാൻ അപേക്ഷിക്കുന്നത്. അപ്പൊ യേശുക്രിസ്തു തന്റെ സഭയ്ക്ക് വേണ്ടി ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചതും അത് തന്നെയാണ്, പഠിപ്പിച്ചതും പ്രാർത്ഥിച്ചതും. ഇവരെ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല എന്ന് പറഞ്ഞാൽ ലോകത്തിൽ നാം ജീവിക്ക, ലോകം സൃഷ്ടിച്ച അതിനുവേണ്ടിയാണല്ലോ, അതാണല്ലോ പറഞ്ഞത്. ഈ ലോകം നമുക്ക് വേണ്ടിയാണ് ദൈവം സൃഷ്ടിച്ചത്, മനുഷ്യന് വേണ്ടി ആണ് ദൈവം സൃഷ്ടിച്ചത്. അതിന്റെ രൂപകൽപ്പന അങ്ങനെയാണ്. അതിനുശേഷം പിന്നെ തിരുമേനി സൂചിപ്പിച്ചതുപോലെ, പക്ഷെ ഇവിടെയുള്ള വസ്തുക്കൾ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു ചിന്തയും പഠനവും ധ്യാനവും ഒക്കെ നമുക്ക് പ്രധാനപ്പെട്ടതാണ്. അതില്ലാത്തിടത്തോളം കാലം നമ്മൾ ലൗകികന്മാരായിട്ട് പോകും. ഇവിടെയുള്ള നമ്മുടെ സൗകര്യങ്ങൾ, ദൈവം നൽകിയിരിക്കുന്ന സൗകര്യങ്ങളൊക്കെ നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളത് നമുക്കറിയാമല്ലോ. നമ്മുടെ കുഞ്ഞുങ്ങൾ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നതിനെ പറ്റി പലർക്കും പരാതിയുണ്ട്. നമ്മുടെ മക്കളൊക്കെ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നതിനെ പറ്റി, പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്ന പലതിനെ പറ്റി അവർക്കും പരാതിയുണ്ട് അല്ലെ. നമ്മൾ കൈകാര്യം ചെയ്യുന്ന പലതും ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നതിനെ പറ്റി നമ്മൾ പറയാറുണ്ട്. അത് നല്ലതും അത് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് നമ്മൾ പറയുന്നുണ്ട് അവരോട് അല്ലേ. ഇന്ന് ഇന്റർനെറ്റ് ഉപയോഗിക്കുന്ന ഇന്ന രീതിയിൽ ഉപയോഗിക്കണം ഇന്റർനെറ്റ് എല്ലാ കൊച്ചുകുട്ടികൾക്ക് വരെ നമ്മളിപ്പോ ഐഫോണും എല്ലാം വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. കാര്യം ഇന്റർനെറ്റിന്റെ നല്ല ഉപയോഗമുണ്ട് എന്നുള്ള ഒരു ബോധ്യം ഉണ്ടെന്നും പറഞ്ഞാണ് നമ്മളത് ചെയ്യുന്നത്. പക്ഷേ അതിനെ അത് ഉപയോഗിക്കുന്ന രീതിയിൽ നമുക്ക് പ്രയാസമുണ്ട്. പക്ഷെ നമ്മൾ കൈകാര്യം ചെയ്യുന്ന പലതും ഈ ഉപയോഗിക്കേണ്ട രീതിയിലല്ല. അത് സത്യത്തിൽ ഞാൻ ഈ പഴയ ഈ ഭാഗമൊക്കെ വളരെ ശ്രദ്ധയോടെ വായിക്കുന്ന ഒരാളും ധ്യാനിക്കുകയൊക്കെ ചെയ്യുന്ന ആളാണെങ്കിലും തിരുമേനി പറഞ്ഞ ആ ഡയമെൻഷനിൽ സത്യം ഇന്ന എന്റെ ചിന്തയിൽ വന്നത് അത് വളരെ ഗൗരവമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ട വളരെ ഗൗരവമായിട്ടുള്ള വിഷയമാണ്. നാം കൈകാര്യം ചെയ്യുന്ന ഈ ലോകത്തെ സംഗതികൾ, നമുക്ക് വേണ്ടി ദൈവം സൃഷ്ടിച്ച ഈ ലോകത്തിലെ കാര്യങ്ങൾ, നാം കൈകാര്യം ചെയ്യുന്ന വസ്തുക്കളൊക്കെ, അത് ആത്മീയമായിട്ടാണോ? ഒരു മനുഷ്യൻ ആത്മീയ ജീവിയാണെന്നാണല്ലോ, മനുഷ്യൻ ആത്മീയ ജീവിയാണല്ലോ. അപ്പൊ അവന്റെ കാര്യങ്ങളിൽ, അവന്റെ ക്രയവിക്രയങ്ങളിൽ, അവന്റെ ഡീലിങ്സിലെല്ലാം തന്നെ ഈ ആധ്യാത്മികതയുടെ, ആത്മീയതയുടെ, ദൈവബന്ധത്തിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ടാകണം. അപ്പൊ നാം കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങളൊക്കെ, അതുകൊണ്ട് കർത്താവ് വ്യക്തമായിട്ട് പ്രാർത്ഥിക്കുന്നു, ലോകത്തിൽ നിന്ന് ഇവരെ എടുക്കണം എന്നല്ല. നാം ലോകത്തിലായിരിക്കണം, നാം ലോകത്തിൽ തന്നെ ആയിരിക്കണം. ഈ ലോകത്തിൽ നാം ജീവിക്കാൻ വേണ്ടിയാണ് ദൈവം ലോകം സൃഷ്ടിച്ചതിന് ശേഷം മനുഷ്യനെ സൃഷ്ടിച്ചത്. പക്ഷെ നാം ലൗകികരായി പോകുന്നുണ്ടോ എന്നുള്ളത്, ലോകവും ലൗകികതയും തമ്മിലുള്ള വ്യത്യാസം, അത് സത്യത്തില് നമുക്കൊന്ന് ഒന്ന് കുറച്ച് ഗൗരവമായിട്ട് ചിന്തിക്കാൻ, ആഴമായിട്ട് ചിന്തിക്കാൻ തക്കവണ്ണം ഇന്നത്തെ ധ്യാനം പ്രയോജനപ്പെട്ടു എന്നുള്ളതിൽ രണ്ട് പക്ഷമില്ല. തുടർന്നും ഭാവിയിലും തിരുമേനി ഈ അമേരിക്കയിൽ വരുന്ന സന്ദർഭങ്ങളിൽ ബുധനാഴ്ച ഞങ്ങൾ ഇങ്ങനെ ഒന്നിച്ചു കൂടുന്നുണ്ട് എന്ന് ഓർക്കുകയും ഒന്ന് ഞങ്ങൾക്ക് ആവശ്യമായ സന്ദേശം നൽകുവാൻ തക്കവണ്ണം സമയം കണ്ടെത്തുകയും ചെയ്യണമെന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. ഈ പ്രാർത്ഥനാ കൂട്ടായ്മയുടേതായ എല്ലാ സന്തോഷവും നന്ദിയും പ്രത്യേകം അറിയിക്കുന്നു. ഇപ്പോൾ ഗായക സംഘം ഒരു ഗാനം ആലപിക്കുന്നതും തുടർന്ന് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നു.
മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് മുമ്പ് സുവിശേഷ ഗീതത്തിലെ 235 പേജിലെ നമ്മുടെ പിതാക്കന്മാരെ നമ്മൾ പഠിപ്പിച്ചിട്ടുള്ള എന്നുടയോനെ നീ എന്നെ കൺമണി പോലെ പ്രാർത്ഥിക്കണമെന്നും ധ്യാന ഗീതം ദൈവസന്നിധിയിൽ ചേർന്ന് നമുക്ക് സമർപ്പിക്കാം. അതിനുശേഷം മധ്യസ്ഥ പ്രാർത്ഥന. Thank you.
കൈകൊണ്ടേണമേ സ്വർഗപിതാവേ മനസ്സുദ്ധി വരുത്തേണമേ ദൈവസുതാവിശുദ്ധി വരുത്തേണമേ ആശ്വാസപ്രദനാകുന്ന പരിശുദ്ധാത്മാവേ ദേഹമശേഷം കൃപയാലേ പരിപാവനമാക്കീണമേ അന്ത്യദിനത്തിൽ നാദാമി സന്തോഷിപ്പിക്കണമെന്നേ ആത്മശരീരമനസ്സുകൾ പാടുന്നു കനിയണമേ.
മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് പ്രത്യേകം രോഗികളുടെ പേരുകൾ ഓർക്കുന്നത്, സർജറി ബ്രെയിൻ ട്യൂബറിന്റെ സർജറി കഴിഞ്ഞ് സുഖം പ്രാപിച്ചു വരുന്ന രാജി, അതുപോലെ തന്നെ സർജറി കഴിഞ്ഞ് സുഖം പ്രാപിച്ചു വരുന്ന ആലീസ്, അതുപോലെ മറ്റൊരു സർജറി കഴിഞ്ഞ് സുഖം പ്രാപിച്ചു വരുന്ന വർഗീസ്, അതുപോലെ തന്നെ ക്യാൻസറിന്റെ സർജറി കഴിഞ്ഞ് സുഖം കൊണ്ടിരിക്കുന്ന പ്രൈസ് ദൈവസന്നിധിയിൽ പ്രത്യേകമായിട്ട് സമർപ്പിക്കുന്നു. പിന്നെ നമ്മുടെ പരിചയത്തില് ആരെങ്കിലും രോഗികളായിട്ടോ അല്ലെങ്കിൽ ഉറ്റവർ നഷ്ടപ്പെട്ട് പ്രയാസം അനുഭവിക്കുന്ന കുടുംബങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ ഈ സമയത്ത് ശിരസ നമിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. വാറയ്ക്കുമോർ, ഞങ്ങളെ സ്നേഹിക്കുന്ന കരുണയുള്ള ദൈവമേ, അനുഗ്രഹീതമായ ഈ പ്രഭാതം കഴിഞ്ഞ് ധ്യാനത്തിലേക്ക് ഒരുങ്ങുന്ന അവസരത്തിൽ വിവിധ സ്ഥലങ്ങളിലിരുന്നു കൊണ്ട് ഞങ്ങൾക്ക് ഒരേ മനസ്സോടുകൂടി അങ്ങയുടെ ചേർന്നിരിപ്പാൻ തക്കവണ്ണം തന്ന കൃപയെ ഓർത്ത് സ്തുതിക്കുന്നു. വിവിധ സ്ഥലങ്ങളിലാണെങ്കിലും തമ്പുരാനെ ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒരുമിച്ച് കൂട്ടിയടക്കി അങ്ങയുടെ കൃപാത്തങ്ങൾ താഴ്മയോടുകൂടി വിനയത്തോടുകൂടി സമർപ്പിക്കുമ്പോൾ കടികളുടെ കുറവുകളും കുറ്റങ്ങളും ഒന്നും ഓർക്കാതെ ഞങ്ങൾ അപേക്ഷകളെ ശ്രദ്ധിക്കുവാൻ തക്കവണ്ണം തിരുമനസ്സലയണം എന്ന് പ്രാർത്ഥിക്കുന്നു. ലഭിച്ചിരിക്കുന്ന എല്ലാ നന്മയ്ക്കും നന്ദിയോളം നിന്നെ സ്തുതിക്കുന്നു. ദൈവകൃപകളെ പ്രാപിച്ച് വിസ്മരിച്ചു പോകുന്നവരായിട്ടല്ല, നന്ദിയുള്ളവരായി ഓരോ നിമിഷവും അടുത്തു വരുവാൻ തക്കവണ്ണം അവിടെ ഞങ്ങളെ സഹായിക്കണമേ. പ്രത്യേകിച്ച് രോഗത്തിലും പ്രയാസത്തിലും പ്രതിസന്ധിയിലും കഴിയുന്ന വേദന അനുഭവിക്കുന്ന പലരെയും അവിടുത്തെ കരുണയുടെ ഉപാവം സമർപ്പിക്കുന്നു. ദൈവമേ, അങ്ങയുടെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് നന്മ ലഭ്യമാക്കി കൊടുക്കത്തക്കവണ്ണമുള്ള ആത്മീയ വിശുദ്ധിയൊന്നും ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിലില്ലെങ്കിലും നമ്മൾ കുറവുള്ളവരായി തന്നെ അങ്ങയുടെ മുമ്പാകെ താഴ്മയോടെ സമർപ്പിക്കുമ്പോൾ ഞങ്ങളോടുള്ള അങ്ങയുടെ കരുണയും ഞങ്ങളോടുള്ള മനസ്സറിവും ഇറങ്ങി വരത്തക്കവണ്ണം അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. പ്രത്യേകിച്ച് ക്യാൻസർ പോലുള്ള കഠിനമായ രോഗം ബാധിച്ച് ജീവിതം ഭീതികരമായ തലത്തിൽ കൂടി മുന്നോട്ട് നയിച്ചുകൊണ്ട് പോകുന്ന മക്കളെയൊക്കെ വീണ്ടും തിരുമുമ്പാ സമർപ്പിക്കുന്നു. ഇതുവരെയും ഞങ്ങളുടെയൊക്കെ പ്രാർത്ഥന അവിടുന്ന് ശ്രദ്ധിച്ചുകൊണ്ട് അനേകർക്ക് സൗഖ്യവും ബലമൊക്കെ നൽകി കൊടുത്ത എല്ലാ കൃപകൾക്കും നന്ദിയോടെ സ്തുതിക്കുന്നു. തുടർന്നും അങ്ങയുടെ അനവരതമായ കൃപകൾ അറിഞ്ഞു വരത്തക്കവണ്ണം ഞങ്ങളുടെ ഈ കൂട്ടായ്മയെ അത് ബലപ്പെടുത്തുകയും പ്രാർത്ഥന അവിടുന്ന് മാനിക്കുകയും ചെയ്യണമേ. എല്ലാ രോഗികൾക്കും അവിടുന്ന് സൗഖ്യത്തിന്റെ ഉറവയായി തീരുവാൻ തക്കവണ്ണം സംഗതിയാക്കണമേ. അതിനേക്കാളൊക്കെ അപ്പുറമായി രോഗത്തിന്റെ തീവ്രതയിലും അങ്ങയെ സ്നേഹിക്കുവാനും രോഗം ദൈവസ്നേഹത്തിന്റെ ഊഷ്മളതയിലേക്ക് പ്രവേശിക്കത്തക്കവണ്ണമുള്ള ഒരു കവാടമായി തിരിച്ചറിവോടുകൂടി അങ്ങയുടെ സ്വാന്തനപൂർണമായ നാമം ഗ്രഹിക്കത്തക്കവണ്ണമുള്ള ആത്മീയ വിശുദ്ധി നീ അവർക്കൊക്കെ പ്രദാനം ചെയ്യണമേ. സാന്ത്വനിപ്പിക്കാൻ വരുന്നവർക്ക് ജീവിതത്തിൽ ലഭ്യമായ ദൈവിക സ്നേഹത്തിന്റെ കരുതല് ഒരു സുവിശേഷമായി പറയത്തക്കവണ്ണമുള്ള കരുണയും തിരിച്ചറിവും ഹൃദയത്തിലെ വെട്ടവും വെളിച്ചവും ഒക്കെ എല്ലാ രോഗികൾക്കും കൊടുത്ത് പ്രദാനം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സ്നേഹം കൂടുതൽ അറിയത്തക്കവണ്ണമുള്ള ഒരുക്കകാലമായി തിരിച്ചറിഞ്ഞ് നിന്നെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം സംഗതിയാക്കണമേ. രക്ഷിക്കാൻ ബലമുള്ള യഹോവയുടെ കാര്യങ്ങൾ കുറുകിപ്പോയിട്ടില്ല എന്നുള്ള ഒരു ബോധ്യത്തിലേക്ക് ഈ രോഗങ്ങളൊക്കെ ആയിത്തീരുവാൻ അവരെ അവിടെ നിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഉറ്റവർ നഷ്ടപ്പെട്ട് വേദന അനുഭവിക്കുന്ന അനേകം കുടുംബങ്ങളെ അങ്ങയുടെ തിരുമുമ്പ സമർപ്പിക്കുന്നു. അവർക്കൊക്കെ അവിടുന്ന് ആശ്വാസവും ബലവുമാകണമേ. ദൈവം മുറിക്കുന്നവനും മുറിവ് കിട്ടുന്നവനുമാകുന്നുവെന്ന് ഇയ്യോബിന്റെ ലേഖ പുസ്തകത്തിൽ ഞങ്ങൾ വായിക്കുന്നത് പോലെ ചില മുറിപ്പാടുകൾ ഉണങ്ങുന്ന ദൈവത്തിന്റെ കരങ്ങൾ സ്പർശിക്കുമ്പോൾ അതൊരു സുഖമായി തിരിച്ചറിയത്തക്കവണ്ണം ഞങ്ങളെ ആ ഒരു തിരിച്ചറിവിലേക്ക് ഞങ്ങളെയൊക്കെ അവിടുന്ന് സഹായിക്കണമേ. അതുപോലെ തന്നെ എല്ലാ കുഞ്ഞുങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളെ അവിടുന്ന് വാഴ്ത്തി നിഗ്രഹിക്കണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങളെയൊക്കെ പ്രത്യേകമായിട്ട് കരങ്ങളിൽ സമർപ്പിക്കുന്നു. അവർക്ക് ആവശ്യമായിരിക്കുന്ന ബുദ്ധിയും കഴിവും ശക്തിയും നൽകണമേ. അതോടൊപ്പം തികഞ്ഞ ദൈവാശ്രയ ബോധത്തോട് വളരെ തക്കവണ്ണമുള്ള ദൈവിക വിളി അവർക്കൊക്കെ അവിടുന്ന് പ്രദാനം ചെയ്യണമേ. യുവാക്കന്മാർ യുവതികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, ഈ ലോകത്തിന്റെ താല്പര്യങ്ങളിൽ വീണുപോകാതെ അങ്ങയുടെ പാതകൾ അന്വേഷിച്ച് കണ്ടെത്തുവാൻ തക്കവണ്ണം, അതിൽ കൂടി ജീവിതത്തിന്റെ അനശ്വരമായ കൃപകളെ കണ്ടെത്തുവാൻ നീ അവരെയൊക്കെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം തന്നിരിക്കുന്ന ആരോഗ്യവും ബുദ്ധിയും ജീവനും ജീവിതവും ഒക്കെ ദൈവനാമഹത്വത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുവാനുള്ള ഒരു തിരിച്ചറിവ് വിവേകം എന്റെ മക്കൾക്ക് അവർക്ക് പ്രദാനം ചെയ്യണമേ. കുടുംബജീവിതം നയിക്കുന്ന മാതാപിതാക്കളെ സഹോദരങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, അങ്ങയുടെ പുനരുദ്ധാനത്തിന്റെ സന്ദേശം തന്നെ സമസ്ത മാനവജാതിക്കും സമാധാനം ഘോഷിക്കത്തക്കവണ്ണമാവുന്നുവല്ലോ. എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്ന പോലെ അല്ല എന്നറിയുള്ള കാരുണ്യവാനെ അവിടുത്തെ അനശ്വരമായ സമാധാനം കൊണ്ട് എല്ലാ ഭവനങ്ങളെ നിറയ്ക്കണമേ. കുടുംബബന്ധം ഭൂമിയിലെ ദൈവിക പറദീസയാണെന്നുള്ള തിരിച്ചറിവോടുകൂടി അതിനെ ഭംഗിയായിട്ട് പണിയാനുള്ള കഴിവും തിരിച്ചറിവും അതിനാവശ്യമായിരിക്കുന്ന സ്നേഹവും സഹാനുഭൂതിയും പരസ്പര കരുതലും എളിമയും താഴ്മയും വിധേയത്വ മനോഭാവം ഒക്കെ ലഭിക്കാൻ തക്കവണ്ണം അവർ സഹായിക്കണമേ. ഓരോ കുടുംബങ്ങളും പ്രാർത്ഥനയുള്ള ആലയങ്ങളായി തീരുവാൻ തക്കവണ്ണം നിങ്ങളുടെ സാന്നിധ്യം എല്ലാ ഭവനത്തിലും ഉണ്ടാകണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. വാർദ്ധിക്കത്തിരിക്കുന്ന മാതാപിതാക്കളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, ഇവിടെയും നാട്ടിലുമായി കഴിയുന്ന എല്ലാ മാതാപിതാക്കളെയും അവിടുന്ന് സഹായിച്ച് ബലപ്പെടുത്തണമേ. വാർദ്ധിക്യത്തിലും ആത്മീയ ഫലങ്ങളെ കായ്പിക്കാത്തക്ക ഓണമുള്ള ജീവിതവിശുദ്ധി നീ അവർക്കൊക്കെ അവിടുന്ന് പ്രദാനം ചെയ്യണമേ. പ്രത്യേകിച്ച് ഒറ്റയ്ക്ക് താമസിക്കുന്ന മാതാപിതാക്കളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, അവിടുന്ന് കൂട്ടായിരുന്ന വഴി തെളിയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിവാഹപ്രായമായിട്ടും പങ്കാളി ലഭിക്കാതെ പ്രയാസപ്പെടുന്ന എല്ലാ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനേക മാതാപിതാക്കളുടെ മക്കളുടെ മക്കൾക്ക് അനുയോജ്യരായ പങ്കാളി ലഭിക്കാതെ പ്രയാസപ്പെടുന്നു, അവർക്കൊക്കെ അവിടുന്ന് സാന്ത്വനമാകണമേ. നല്ല പങ്കാളി ലഭിക്കാൻ തക്കവണ്ണം അവിടുന്ന് സഹായിക്കണമേ. അതുപോലെ വിവാഹം കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെടുന്ന ദമ്പതികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുടുംബമായി അങ്ങയുടെ സന്നിധി വന്ന് ആരാധിക്കത്തക്കവണ്ണം ദൈവാശ്രയ ബോധമുള്ള മക്കളെ കൊടുത്ത് വാഴ്ച അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകകാല സഭയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കണമേ, സഭയെ ഒന്ന് വഴി തെളിയിക്കണമേ. സഭയിലെ എല്ലാ വിശ്വാസികളെയും പ്രത്യേകിച്ച് വിശുദ്ധ പിതാക്കന്മാരെയും ബാബാതിരിമേനിയെയും എല്ലാ മെത്രാപ്പൊലിത്തന്മാരെയും ഭദ്രാസ മെത്രാപ്പൊലിത്തെയും പ്രത്യേകിച്ച് ഇന്ന് ഞങ്ങൾക്ക് സുവിശേഷം പകർന്നു തന്ന അഭീന തിരുമേനിയൊക്കെ തിരുമ്പ സമർപ്പിക്കുന്നു. ദൈവമേ, ആത്മീയ യാത്രയിൽ അവിടുന്ന് ഒരു വെളിച്ചമായി വഴികാട്ടിയായി ഇവിടെയൊക്കെ അവിടെ കൂടെ നടത്തണമേ. ഈ സഭയിലെ ഓരോ മക്കളെ നയിക്കാനുള്ള ആത്മീയ വെളിച്ചവും ജീവിതവിശുദ്ധിയും ബലവും തിരിച്ചറിവും ദൈവിക പ്രകാശവും ചൈതന്യമൊക്കെ കൊടുത്ത് നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യാത്ര ചെയ്യുന്ന പാതകളിൽ വഴിയടറി വീഴാതെ അവിടുത്തെ കരം മോശക്കൊക്കെ കാണിച്ചതുപോലെ ലഭിക്കത്തക്കവണ്ണമുള്ള ഉൾക്കാഴ്ച അവർ പ്രദാനം ചെയ്യണമേ. സഭയിലെല്ലാ ആത്മീക സംഘടനകളെയും എല്ലാ മിഷൻ പ്രവർത്തനങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാം ഭംഗിയായി നടക്കാൻ തക്കവണ്ണം അവിടുത്തെ സാന്നിധ്യം ഉണ്ടാവണമേ. പ്രത്യേകിച്ച് നേതൃത്വം കൊടുക്കുന്ന എല്ലാ മക്കളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഭംഗിയോടെ നയിക്കാനുള്ള കഴിവും പ്രാപ്തിയൊക്കെ അവർ പ്രദാനം ചെയ്യണമേ. ഞങ്ങൾ എന്തെങ്കിലും തെറ്റുകളോ കുറ്റങ്ങളോ ഉണ്ടെങ്കിൽ ക്ഷമിക്കണമേ. ദൈവമേ, ഓരോ നിമിഷവും അങ്ങയുടെ സന്നിധിയിൽ എടുത്തു വരുമ്പോൾ ഹൃദയവും മനസ്സും ഒക്കെ കഴുകപ്പെട്ടവരായി തീരുവാൻ തക്കവണ്ണ സംഗതിയാക്കണമേ. പ്രത്യേകിച്ച് ഈ ദേശത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, മാതൃദേശത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. തീവ്രവാദം മൂലം മരണപ്പെട്ട കുടുംബങ്ങളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഈ പ്രപഞ്ചം മുഴുവൻ അങ്ങയുടെ അധികാരത്തിലും അങ്ങയുടെ രാജ്യത്വത്തിലും നയിക്കപ്പെടുവാൻ തക്കവണ്ണ സംഗതിയാക്കണമേ. പ്രത്യേകം ഈ പ്രാർത്ഥന കൂട്ടായ്മ വീണ്ടും തിരുമ്പ സമർപ്പിക്കുന്നു. അനേകർക്ക് സാന്ത്വനവും ആശ്വാസവും പകരുന്ന അനുഗ്രഹീത കൂട്ടായ്മയായി ഇത് വളരുവാൻ തക്കവണ്ണം അങ്ങയുടെ ശ്രദ്ധയും വാത്സല്യവും താല്പര്യവും ഒക്കെ ഈ ശുശ്രൂഷയിൽ ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എവിടെയെങ്കിലും പിഴവുകളോ കുറവുകളോ അടിയങ്ങളുടെ കറവീടുകൊണ്ട് സംഭവിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി അങ്ങ് ഇഷ്ടപ്പെടുന്ന രീതിയിൽ വളരുവാൻ തക്കവണ്ണം ഞങ്ങളുടെ കൂട്ടായ്മയൊക്കെ അവിടുന്ന് ശക്തിപ്പെടുത്തണമേ. ഇതിനുവേണ്ടി സഹായിക്കുകയും സഹകരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന എല്ലാവരെയും വീണ്ടും തിരുക്കരങ്ങൾ സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഇത് കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും വീണ്ടും ഓർക്കുന്നു. ഞങ്ങൾ നിന്നെയും നിന്റെ പിതാവിനെയും നിന്റെ പരിശുദ്ധാത്മാവിനെയും എന്ന് വന്നാളും സ്തുതിച്ചു കൊടുത്തുവാനായിട്ട് തന്നെ.
പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന റൂഹായിട്ട് സുമന്ധവും അവകാശവും ദൈവമേ, ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളോടും ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ വന്ന് സംബന്ധിച്ചിരിക്കുന്ന നിന്റെ മക്കളെല്ലോരോടും, ആശുപത്രികളിലും ഭവനങ്ങളിലുമായി കഴിയുന്ന എല്ലാ രോഗികളോടും, അവരുടെ സൗഖ്യത്തോടും ആശ്വാസത്തോടും എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കുമാറാകണമേ.
ഈ അനുഗ്രഹീതമായ പ്രാർത്ഥനയിൽ സംബന്ധിച്ച എല്ലാവരോടുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ഇതിന് വളരെ ധീരമായ നേതൃത്വം കൊടുക്കുന്ന ഭദ്രാസന മെത്രാപ്പൊലിത്തിനുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. പ്രത്യേകമായിട്ടുള്ള അപേക്ഷ പ്രകാരം ഇന്ന് ഈ ശുശ്രൂഷയിൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നിട്ടും അതൊക്കെ അവഗണിച്ചുകൊണ്ട് പ്രത്യേകിച്ച് കാലിഫോർണിയയിലെ 2 മണിക്കൂർ ബൈക്കാണ് ശ്രീമതി ഇതിനായിട്ട് ഒരുങ്ങി ഈ ശുശ്രൂഷയെ സംബന്ധിക്കാനുള്ള താല്പര്യം കാണിച്ചു. അഫീന്നിയ ലിത്യോ ശ്രീമോനോടുള്ള നന്ദിയും വളരെ വിനയത്തോടുകൂടി ഈ സമയത്ത് തൃപ്പാദത്തിൽ സമർപ്പിക്കുന്നു. ജോസഫ് ശ്രീബേനി ഓർപ്പിച്ചതുപോലെ തുടർന്നും അഭിനന്ദ തിരുമനസ്സുകൊണ്ട് അമേരിക്കയിലൊക്കെ സന്ദർശിക്കുമ്പോൾ ഈ ശുശ്രൂഷയിൽ അങ്ങയുടെ സാന്നിധ്യം ഉണ്ടാകണമെന്നുള്ള ഒരു അപേക്ഷയോടെ ഇതിനോടൊപ്പം നിൽക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവരുടെ പേരുള്ള നന്ദി അറിയിക്കുന്നു. നന്ദിയെ ബിജേഷ് വിളിപ്പച്ചൻ, അതുപോലെ തന്നെ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ ശുശ്രൂഷ സംബന്ധിക്കുന്ന എല്ലാ പരാതിയിലായ വൈദിക ശ്രേഷ്ഠയുള്ള നന്ദി വീണ്ടും അറിയിക്കുന്നു. നിരന്തരം ഈ ശുശ്രൂഷ സംബന്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും വീണ്ടും ദൈവസന്നിധിയിൽ ഓർപ്പിക്കുകയും നന്ദി അർപ്പിക്കുകയും ചെയ്യുന്നു. ദേവദിവസം വായിച്ച രാജൻ, അതുപോലെ റെക്കോർഡ് ചെയ്യുന്ന മനോജ് എല്ലാവരെയും വീണ്ടും ഓർക്കുന്നു. എല്ലാവരെയും ദൈവം വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നന്ദി.